ശ്രേഷ്ഠനോ, ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ച നമ്മളോട് അവസാനം സംസാരിച്ചപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ സമ്മേളിക്കപ്പെട്ട രണ്ട് വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. തന്നിലെ വെളിപ്പാടും തന്നിലെ കോമൺ സെൻസും എങ്ങനെയായിരുന്നു തന്നിൽ സമ്മേളിക്കപ്പെട്ടിരുന്നത് എന്നതിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ പ്രധാനമായിട്ട് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ കോമൺ സെൻസ് ഉപയോഗിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കോമൺ സെൻസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് മനസ്സാണ്, മൈൻഡാണ്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക. മനസ്സ് എന്നത് നമ്മുടെ കോമൺ സെൻസിന്റെ അകത്ത് വരുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ മൈൻഡിന്റെ അകത്ത് വരുന്ന കാര്യമാണ് കോമൺ സെൻസ്. പലപ്പോഴും എനിക്ക് വെളിപ്പാട് കിട്ടിയില്ല, ദൈവം എന്നോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ദൈവമക്കൾ വെളിപ്പാടിനെയും കോമൺ സെൻസിനെയും ഒരേ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ ചില ചിന്തകൾ ചിന്തിച്ചു. ഇന്ന് പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ മറ്റൊരു കാര്യം, മിനിസ്റ്ററിംഗ് ആൻഡ് വർക്കിംഗ്, ദൈവവേല ചെയ്യുക, ദൈവത്തിനെ ശുശ്രൂഷിക്കുക. ഇത് രണ്ടും പൗലോസിൽ എങ്ങനെയായിരുന്നു സമ്മേളിക്കപ്പെട്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ സൺഡേ പറഞ്ഞ പല സെന്റൻസുകളിൽ ഒരു പ്രധാന സെന്റൻസ് ഇതാണ്: ഹി നെവർ വർക്ക് ഫോർ ക്രൈസ്റ്റ്, ഹി ഓൾവേസ് ഓഫേർഡ് ഹിംസെൽഫ് അൺടു ക്രൈസ്റ്റ്. ദൈവത്തെ മിനിസ്റ്റർ ചെയ്യുക എന്നതും ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നതും രണ്ട് കാര്യങ്ങളാണെങ്കിലും പൗലോസിന്റെ ജീവിതത്തിൽ ഇത് സമ്മേളിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു ചിത്രം ചുരുങ്ങിയ വാക്കുകളിൽ ചിന്തിക്കാം. പല കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് ആണ് ഈ കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊരു ബൈബിൾ സ്റ്റഡി പോലെ ഒത്തിരി വിശദാംശങ്ങൾ അങ്ങനെ എടുത്ത് സംസാരിക്കാനുള്ള സമയമില്ല എങ്കിലും ചില കാര്യങ്ങൾ ചിന്തിച്ചു പോവാം. ചിന്തിക്കാവുന്നിടത്തോളം ചിന്തിക്കും. ഒരുപാട് പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, എന്റെ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ചുറ്റും തന്ന സാക്ഷികളുടെ സമൂഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കേണ്ട ചില ജീവിതങ്ങളുണ്ടല്ലോ, അവർ ജീവിച്ചു വെച്ചു പോയ മാതൃകയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഓട്ടത്തിൽ സ്ഥിരത പൂണ്ടുവാനും ഈ ഓട്ടത്തിൽ അത് നല്ല പോരാട്ടമായി പോരാടി തീർക്കുവാനും കർത്താവ് അവിടുന്ന് വന്നിരിക്കുന്ന ഭക്തന്മാർക്കായി, ജീവിതങ്ങൾക്കായി, അനുഭവങ്ങൾക്കായി, സാക്ഷ്യങ്ങൾക്കായി, വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്രകാരം ഞങ്ങളൊരു ഭക്തന്റെ ജീവിതം ഇന്ന് ഇവിടെ ധ്യാനിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ, ബുദ്ധി തരണമേ, വിവേകം തരണമേ, കേൾക്കുന്ന വചനങ്ങൾ അനുസരിപ്പാൻ കൃപ തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഏത് മനുഷ്യനും സാധാരണഗതിയിൽ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഒക്കെ ശ്രദ്ധിച്ചാൽ ബഹുഭൂരിഭാഗം ആൾക്കാരുടെയും ജീവിതാവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു അസെൻഡിംഗ് ആണ് നമ്മൾ കാണുന്നത്, ഒരു അസ്തമയമാണ് കാണുന്നത്. അസ്തമയ സൂര്യന് ശോഭയുണ്ടെങ്കിലും അസ്തമയ സൂര്യന് പ്രകാശം കുറവ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ക്രിസ്തീയ ജീവിതത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ലൈഫിന്റെ ആ ഗ്ലോറിയുടെ പീക്കിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ ശ്രദ്ധിച്ചാൽ അവരുടെ പ്രസന്റ് ലൈഫിന്റെ റിലവൻസി പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിനൊരു പ്രസക്തി ഇന്ന് ഇല്ല. പക്ഷെ വേദപുസ്തകം അങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചല്ല പറയുന്നതെന്ന് എന്നോട് ആദ്യം കർത്താവ് സംസാരിച്ചു. ക്രിസ്ത്യ ജീവിതം അത് മുന്നോട്ട് പോകും തോറും അത് അവസാനിക്കുന്നത് ഒരു നല്ല പോർ പൊരുതി അവസാനിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ ക്രിസ്ത്യ ജീവിതം അതിന്റെ ഏറ്റവും ബ്യൂട്ടിയിൽ നിന്നാണ് അത്, അതിന്റെ ആ പീക്കിൽ നിന്നാണ് അത് അവസാനിക്കുന്നത്. പക്ഷെ മറുവശത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലർ ഓട്ടമോടിയ ശേഷം ഒരു പ്രായമാകുമ്പോൾ ശാരീരിക ക്ഷീണം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ജീവിതത്തിൽ മനുഷ്യരാൽ നേരിട്ട പ്രയാസങ്ങൾ കൊണ്ട് മുറിവേറ്റിട്ട് എല്ലാത്തിൽ നിന്നും മാറി ഒതുങ്ങിപ്പോകുന്നവർ, ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഇനിയും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത്രയും നാളും ചെയ്തതൊക്കെ മതി എന്ന് പറയുന്നവർ, പണ്ട് കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുകയും ആരാധിക്കുകയും സാക്ഷ്യം പറയുകയും സുവിശേഷം പറയുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും ചെയ്ത ശേഷം വേണ്ടത്ര നിലയിലുള്ള നന്മകൾ അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ നന്മ കൊണ്ട് എന്ത് പ്രയോജനം എന്ന നിലയിൽ പിന്നീട് ആ ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോയ ശേഷം ജീവിതാവസാനത്തിലേക്ക് വരുമ്പോൾ അവരെ കേവലം ഒരു സിവിലിയനായിട്ടാണ് നാം കാണുന്നത്, അവരെ നമ്മളൊരു സോൾജിയറായിട്ട് കാണുന്നില്ല. അവർ അസെൻഡിംഗ് ആണ്, അവരുടെ അസ്തമനമാണ്, അവർ അവരോഹണത്തിലേക്കാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഇത് തേജസ്സിൽ നിന്നും തേജസ്സിലേക്കും, ജീവനിൽ നിന്നും ജീവനിലേക്കും, മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്കും, സ്നേഹത്തിൽ നിന്ന് പരിജ്ഞാനത്തിലേക്കും, വിവേകത്തിലേക്കും അധികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. ഒരു ഭക്തൻ ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ അവന്റെ പീക്കിലായിരിക്കണം അവൻ മരിക്കേണ്ടത് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് നാം സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നീതിമാന്റെ പാതയുടെ ഒരു പ്രത്യേകത അത് എങ്ങനെയാണ്? പ്രഭാതത്തിലെ വെളിച്ചം പോലെ. അത് നട്ടുച്ചയ്ക്ക് അധികമായി, നട്ടുച്ചവരെ അധികമായി ശോഭിച്ചു വരുന്ന വെളിച്ചമായിട്ടാണ് തീരുന്നത്. നട്ടുച്ചയ്ക്കാണ് അവന്റെ ജീവിതം അവസാനിക്കുന്നത്. അവന്റെ ആരാധന നട്ടുച്ചയ്ക്കാണ് അവസാനിക്കുന്നത്. അവന്റെ പ്രാർത്ഥന നട്ടുച്ചയ്ക്കത്തെ വെളിച്ചമായിട്ടാണ് തീരുന്നത്. അവന്റെ കർത്താവിന്റെ വേല, കർത്താവിനെ കുറിച്ചുള്ള അവന്റെ ശുഷ്കാന്തി, മറ്റുള്ളവരെ കുറിച്ചുള്ള അവന്റെ കരുണ കരുതൽ, ഇതെല്ലാം അവനെ സംബന്ധിച്ച് നട്ടുച്ചയും കഴിഞ്ഞ ശേഷം ജീവിതത്തിൽ കണ്ട അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ച് സ്വയം തന്നിൽ തന്നെ വിഡ്രോ ചെയ്ത് ഒരു സായം സന്ധ്യയിലല്ല അവൻ അവസാനിക്കുന്നത്. എല്ലാ ഭക്തന്റെയും ജീവിതം നട്ടുച്ചയ്ക്ക് അവസാനിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആരാധിച്ച് മടുക്കുക, ശുശ്രൂഷിച്ച് മടുക്കുക, പാത്രം കഴുകി മടുക്കുക, അടിച്ചു വാരി മടുക്കുക, കക്കൂസ് കഴുകി മടുക്കുക, സ്നേഹിച്ച് മടുക്കുക, ചോറ് വിളമ്പി മടുക്കുക, കറി ഉണ്ടാക്കി മടുക്കുക. നമ്മുടെ മലയാള ഭാഷയിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ഈ പാലത്തിന്റെ അടിയിൽ കൂടെ എന്തുമാത്രം വെള്ളം ഒഴുകിപ്പോയി ബ്രദറെ. ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കണ്ടതാ. സാധാരണഗതിയിൽ ഇരുത്തം വന്ന സഭകളിൽ സാധാരണ ആൾക്കാർ വരുന്ന ഇച്ചിരി ലേറ്റായിട്ടാണ്. ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 ആകുമ്പോഴാണ് വരുന്നത്. കാരണം ഈ ആരാധന ഞങ്ങൾ ഒത്തിരി ആരാധിച്ചു കഴിഞ്ഞു, ഒത്തിരി കേട്ട് കഴിഞ്ഞു. അവരാരാധിക്കട്ടെ, പ്രസംഗം നമ്മൾ ഒത്തിരി കേട്ടു. എല്ലാത്തിനോടും നമുക്കൊരു ലാഘവത്വം വരുന്ന ഒരു അവസരമുണ്ട് മുന്നോട്ട് ജീവിതം പോകുന്നതിനനുസരിച്ച്. പക്ഷെ നീതിമാനാണ് എങ്കിൽ അവന്റെ പാത എങ്ങനെയാണ്? അവൻ ആരാധിച്ച് മടുക്കുകയല്ല, കർത്താവിനെ ആരാധിക്കും തോറും അവൻ ആരാധനയുടെ പുതിയ തലങ്ങളിലേക്ക് അവൻ കണ്ടെത്തും. ആരാധനയുടെ മഹത്വത്തെ അവൻ കണ്ടെത്തും. പുതിയ പാട്ടുകൾ ചിലപ്പോൾ അവന് കിട്ടിയെന്നിരിക്കത്തില്ല, പക്ഷെ അവൻ ആരാധനയിൽ പുതിയ താളവും ആരാധനയിൽ അവന്റെ ആന്തരികമായി അവൻ ജീവനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നട്ടുച്ചയ്ക്കായിരിക്കും അവൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. അവൻ പ്രസംഗം കേട്ട് മടുക്കുന്നില്ല, കേട്ട പ്രസംഗങ്ങൾ തന്നെ അവൻ കേൾക്കുമ്പോൾ വീണ്ടും ഈ ബൈബിൾ സ്റ്റഡി ഞങ്ങൾ പണ്ട് അറ്റൻഡ് ചെയ്തു എന്നുള്ളതല്ല, ആ തിരുവചനത്തെ അവൻ വീണ്ടും ഫ്രഷായിട്ടാണ് അവൻ കേൾക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഹി കനോട്ട് ഡൈ ആസ് എ സിവിലിയൻ. ഒരു സാധാരണ പൗരനായിട്ട് ഒരു ദൈവവൈതൽ മരിക്കാമെന്ന് വിചാരിക്കരുത്. അവന് മരിക്കാൻ നല്ലപോർ പൊരുതി മരിക്കാനേ അവൻ അനുവാദമുള്ളൂ, ഓട്ടം തികച്ചു മരിക്കാനേ അവൻ അനുവാദമുള്ളൂ, വിശ്വാസം കാത്തുപിടിച്ച് നിർത്തി മരിക്കാൻ അവൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നത്, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു അവരുടെ ജീവ അവസാനം ഓർത്ത്. അവരുടെ ജീവിതത്തിന് ആദ്യം ഉണ്ടായിരുന്നില്ല, അവർക്ക് അവസാനം മാത്രമേ ഉള്ളായിരുന്നു അല്ല, അവരുടെ ജീവിതത്തിന്റെ പകുതി ഭാഗങ്ങൾ ഓർത്ത് അല്ല, അവരുടെ ജീവിതത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ, അവർ ജീവിച്ചതിൽ ഏറ്റവും ഗ്ലോറിയസ് ആയി ജീവിച്ചത് അവരുടെ ജീവിതത്തിന്റെ അവസാനത്താണ്. നമ്മുടെ ടെസ്റ്റിമണി എന്നാണെന്നറിയോ, പണ്ടത്തെ അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടു വരണമെന്നാ. പക്ഷെ എനിക്ക് ആ പ്രാർത്ഥനയുടെ അല്പം പൊരുത്തക്കേടുണ്ട്, പണ്ടത്തതിനേക്കാളും വലിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം ദൈവവചനം ജീവാവസാനത്തിലേക്ക് നോക്കാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു ഭക്തൻ ജീവിച്ചും ആരാധിച്ചും സ്നേഹിച്ചും പാടിയും പ്രാർത്ഥിച്ചും സേവിച്ചും അവന്റെ ജീവിതം അതുല്യമായ ഒരു ഗ്ലോറിയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നിൽക്കുന്ന ഒരവസാനമാണ് അവനുള്ളത്. പക്ഷെ ആ അവസാനത്തിൽ അവനൊരു പക്ഷെ രോഗിയായിരിക്കാം, ആരോഗ്യമില്ലായിരിക്കാം, സ്റ്റെപ്പ് കയറാൻ മേലായിരിക്കാം, എല്ലാവരോടും സുവിശേഷം പറയാൻ മേലായിരിക്കാം, കൈയടിക്കാനുള്ള ആരോഗ്യക്കുറവുണ്ട്, ഷുഗർ കൊളസ്ട്രോൾ ഇവ കാരണം അവന് കൂടെ കൂടെ ക്ഷീണവും ഉറക്കവും വരും. അവിടെയാണ് വർക്കിംഗ് ആൻഡ് മിനിസ്റ്ററിംഗ് എന്നതിന്റെ ആ ഒരു പ്രത്യേകത നാം പൗലോസിന്റെ ജീവിതത്തിലും യേശുവിന്റെ ജീവിതത്തിലും ഭക്തന്മാരുടെ ജീവിതത്തിലും നാം കാണുന്നു. നിങ്ങൾ കർത്താവിനെ സേവിച്ചു വരുമ്പോൾ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ഒത്തിരി റെസ്ട്രിക്റ്റഡ് ആകും, പ്രിയമുള്ളവർ. ശാരീരികമായി നിങ്ങൾ ക്ഷീണിതരാകും പല കാരണങ്ങളായി. ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന സഹോദരിക്ക് 2-3 കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ആ രീതി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ഫിസിക്കലി ഒരു പക്ഷേ റെസ്ട്രിക്റ്റഡ് ആകും, പക്ഷേ ദാറ്റ് ഈസ് എ വർക്ക് ഫോർ ലോർഡ്, അത് നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന വേലയാണ്. ബട്ട് മിനിസ്റ്ററിംഗ് അൺ ടു ലോർഡ് ഇൻ യുവർ ഹാർട്ട്, അത് ഒരു കാരണവശാലും ഒരിക്കലും അവസാനിക്കപ്പെടുന്നില്ല. ഇത് പൗലോസ് നമുക്ക് നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായം ചെല്ലും തോറും നമുക്ക് ഒഴിവഴിവുകൾ ശാരീരികമായ മണ്ഡലത്തിൽ പറയാനുള്ളപ്പോഴും ദാറ്റ് ഈസ് വർക്കിംഗ് ഫോർ ലോ. പക്ഷെ മിനിസ്റ്ററിംഗ് എന്ന് പറയുന്ന, കർത്താവിന് നിങ്ങളെ തന്നെ ഓഫർ ചെയ്യുക എന്ന് പറയുന്ന ആ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കർത്താവിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജയിലിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നീ ചെങ്ങല ധരിച്ച് സ്ഥാനാപതിയായിട്ടായിരിക്കും കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചെങ്ങല നിന്നെ പഴയ പോലെ എഫസോസിലോ ആസ്തിയിലോ ഓടിക്കുന്നില്ലായിരിക്കാം.
നീ രണ്ടര വർഷം വീട്ടുതടങ്കലിൽ കിടക്കുമ്പോഴും യു ആർ മിനിസ്റ്ററിംഗ് അണ്ടർ ദി ലോർഡ് ബട്ട് യു ആർ നോട്ട് ഏബിൾ ടു വർക്ക് ഫോർ ദി ലോർഡ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ചില ഭക്തന്മാരായ ആൾക്കാർ ആക്റ്റീവായി നിന്ന ശേഷം ജീവിതത്തിന്റെ അവസാനത്തിൽ വിരാമം പ്രാപിക്കുന്നത് അവർ വർക്ക് ചെയ്തതുകൊണ്ടാണ്. അവർ വർക്ക് ചെയ്തപ്പോൾ ക്ഷീണിച്ചുപോയി. ദ നെവർ മിനിസ്റ്റർ. അവർ ഒരിക്കലും കർത്താവിനെ ശുശ്രൂഷിച്ചിട്ടില്ല. ശുശ്രൂഷിക്കുക. When you are ministering unto Lord, it will never be hindered. But when you work for Lord, many things will hinder. നിങ്ങളുടെ ജീവിതത്തെ പല കാര്യങ്ങൾ കൊണ്ടുവന്ന വർക്ക് അങ്ങ് തടസ്സപ്പെടും. വർക്ക് ചെയ്ത് ക്ഷീണിക്കും, വർക്ക് ചെയ്ത് തളരും. വർക്കിൽ ഞാനൊരു ദൈവദാസന്റെ മകനെ, അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ മക്കളെയും ദൈവദാസന്മാരെ ഒത്തിരി കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഒരു ദൈവദാസന്റെ മകൻ എന്നോട് പറഞ്ഞത് എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നിയില്ല, സ്വാഭാവികമായ ഒരു കാര്യം. പുള്ളി പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ പപ്പ വർഷങ്ങളോളം പല സഭകളിൽ മാറി മാറി ശുശ്രൂഷിക്കും, ഒത്തിരി പേരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി, അനേകർക്ക് നിസ്വാർത്ഥമായി സ്നേഹമർപ്പിച്ചു, അവരെ ആശുപത്രി കൊണ്ടുപോയി, ഒരു പൈസ അവനെ തിരിച്ചു വാങ്ങിച്ചില്ല. ഒത്തിരി പേർക്കൂടെ രാത്രിയും പകലും ഉറക്കളച്ച് രാത്രി വിളിക്കുമ്പോൾ ഞങ്ങൾ അവരെ ചെന്ന് ശുശ്രൂഷിക്കും, എന്താ പ്രയോജനം? അവസാനം അവന്മാരെല്ലാം ഞങ്ങളുടെ പപ്പായെ കാലുവാരി, ഇനി ഞങ്ങൾ ഈ ശുശ്രൂഷിക്കില്ല. മോന് എഞ്ചിനീയർ ഐ ടി കമ്പനി വർക്ക് ചെയ്യുന്നു, ആ ശമ്പളം കൊണ്ട് പാസ്റ്റർ ശിഷ്ടായുസ് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇതുപോലുള്ള ഒരു ജീവിതാവസാനം ഉള്ളവരാ പലരും. അപ്പൊ അവന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഇത്രയും നന്മകൾ ചെയ്തു, ഒത്തിരി പേരെ കർത്താവിലേക്ക് കൊണ്ടുവന്നു, ഒത്തിരി ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചു, പല ദൈവമക്കളെ ഞങ്ങളുടെ വീട്ടിൽ കിടത്തി ഉറക്കി, അവരുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുത്തു, ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഇതാ ബ്രദറെ. ഇപ്പോൾ ദൈവദാസന് ശുശ്രൂഷയില്ല, മീറ്റിംഗ് ഇല്ല, പ്രാർത്ഥനയില്ല, വീട്ടിലിരിക്കുക. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞു പോലെ, മരിച്ചു കിടന്ന മനുഷ്യൻ ചവപ്പെട്ടിക്കാത്ത എഴുന്നേറ്റു പറഞ്ഞു, പണ്ട് എനിക്ക് ജീവനുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ജീവിതം. പക്ഷെ വീണ്ടും പുള്ളി എവിടേക്കാ? ചവപ്പെട്ടിയിലേക്ക് തന്നെയാ. അവർക്ക് ഇന്ന് ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ അത് പണ്ട് ജീവിച്ചിരുന്നതിന്റെ പ്രസക്തി മാത്രമേ ഇന്ന് അവർക്കുള്ളൂ. പക്ഷെ ഞാൻ പൗലൂസിന്റെ ജീവിതത്തിൽ കണ്ടത് ഈ നിമിഷം ആ മനുഷ്യൻ ജീവിക്കുന്നത് ഇന്നത്തെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന്റെ പ്രസക്തിയിൽ തന്നെയാണ്. അതാ ഞാൻ പൗലോസിന്റെ ജീവിതം ഈ കഴിഞ്ഞ രണ്ടു മാസം വായിച്ച ശേഷം എന്നെ ചലഞ്ച് ചെയ്ത കാര്യം. അവൻ പഴയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കർത്താവിനെ കണ്ടുമുട്ടിയ കാര്യം പറയുന്നുണ്ട്. പക്ഷേ തന്റെ വേലയിൽ അവൻ ഇന്ന് എന്നതുപോലെ കർത്താവിൽ അവൻ ഫ്രഷായിരുന്നു. അവൻ ഓരോ ദിവസവും ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്കും തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുമായിരുന്നു തന്റെ ജീവിതയാത്ര. അപ്പോൾ ഇങ്ങനെയുള്ള ചില ദൈവദാസന്മാർ ആക്റ്റീവായി ശുശ്രൂഷിച്ച ശേഷം അവർ പണിമുടക്കി വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ അന്തർമുഖരായി തീരുമ്പോൾ അതിന്റെ അർത്ഥം ദേ വർക്ക് ഫോർ ഗോഡ്. അവർ കർത്താവിനെ വേല ചെയ്തു. കർത്താവിന് വേണ്ടി അവരെന്ത് ചെയ്തു? വേല ചെയ്തു. ഓടി നടന്ന വേല ചെയ്തു. ആ വേലയ്ക്കകത്ത് എന്തില്ലായിരുന്നു? ദൈവത്തോടുള്ള ഡിവോഷൻ ഇല്ലായിരുന്നു. ദൈവത്തെ ശുശ്രൂഷിച്ചില്ല. ഞാൻ ഈ അടുത്ത് പറയാൻ പോകുന്നത് എന്റെ ആശയമല്ല, മറ്റൊരു ദൈവദാസന്റെ ആശയമാണ്. ഞാൻ ഈ വിഷയവുമായിട്ട് ദൈവസനത്തിലിരിക്കുമ്പോൾ എന്റെ മുമ്പ് രണ്ട് വാക്കാ വന്നെ. ഒന്ന് വർക്ക് ഫോർ ലോർഡ്, സെക്കൻഡ് ഓഫറിംഗ് ഉണ്ട് ലോർഡ്. ഞാൻ അതിങ്ങനെ വായിച്ചും ധ്യാനിച്ചും എനിക്ക് കിട്ടിയ ചിന്തകൾ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരു ബുക്ക് കിടക്കുന്നു. കുറെ നാളെ മുമ്പ് ഒരു വ്യക്തി തന്ന, എവിടെ നിന്ന് ഒരു ആദ്യത്തെ ചാപ്റ്ററോട് തുടങ്ങാനായിട്ട് എനിക്ക് മനസ്സ് തോന്നിയില്ല. ഞാൻ അതിന്റെ 130-ാമത്തെ പേജ് ഇങ്ങനെ തുറന്നു. 130-ാമത്തെ പേജിന്റെ ഹെഡിങ് വർക്ക് ആൻഡ് മിനിസ്ട്രി. അത് ആ വ്യക്തിയുടെ ഡയലോഗാ. ഞാൻ എന്റെ ഓഫറിംഗ് നോട്ട് മാറ്റിയിട്ട് ആ വ്യക്തിയുടെ മിനിസ്ട്രി കടമെടുത്തിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് അതിന്റെ ഏത് താള് വേണേലും മറിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്ത താള് വർക്ക് ആൻഡ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എന്നെ വിസ്മയിച്ചു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ബോധ്യമായി, കർത്താവേ, ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സംബന്ധിച്ച് കുറഞ്ഞ വർഷം സഭക്കാർക്ക് പ്രസക്തി ഇല്ലെങ്കിൽ എനിക്കൊരു പ്രസക്തിയുണ്ട്. പലരും തളർന്നിരിക്കുന്നതിന് കാരണം എന്നറിയോ? ദേ വർക്ക് ഫോർ ദ ലോർഡ്. പലരും മറ്റുള്ളവരാൽ ഒഫൻഡ് ചെയ്യപ്പെട്ട ശേഷം ആക്റ്റീവ് അല്ലാത്തതിന് കാരണം എന്നറിയോ? അവർ കർത്താവിനെ വേല ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തവരെ നോക്കിക്കൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പക്ഷേ അവന് ശുശ്രൂഷിച്ച കുറച്ചു പേരുണ്ട്. ദേ വർ മിനിസ്റ്ററിംഗ്. അവർ അവനെ ശുശ്രൂഷിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് ജീവിതവും ശുശ്രൂഷയും? നിങ്ങൾക്കൊരിക്കലും കർത്താവിനെ കർത്താവിന്റെ വേല ചെയ്യാൻ അനുവാദമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അനുവാദം? നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനാണ് അനുവാദം. ശുശ്രൂഷിക്കുക എന്ന ആ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ആ അതിൽ നിന്ന് പ്രൊസീഡ് ചെയ്യുന്ന കാര്യമാണ് വേല എന്ന് പറയുന്നത്. When you minister unto Lord, the work will ഓട്ടോമാറ്റിക്കലി പ്രൊസീഡ്.
വർക്കുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ദെർ ഇസ് നോ മിനിസ്ട്രി വിത്തൗട്ട് വർക്ക്, ദെർ ഇസ് നോ വർക്ക് വിത്തൗട്ട് മിനിസ്ട്രി. ഈ മിനിസ്ട്രി മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കിത് രണ്ടും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന എന്നാന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ബ്രദറെ ഇതെല്ലാം ഒരുമിച്ച് ഒരു പരിപാടിയാണ്. പാത്രം കഴുകുന്ന മിനിസ്ട്രിയാ, പ്രാർത്ഥിക്കുന്ന മിനിസ്ട്രിയാ, ആരാധിക്കുന്ന മിനിസ്ട്രിയാ, കർത്തൃമേ, ഇതെല്ലാം ഞങ്ങൾക്ക് മിനിസ്ട്രിയാണ്. പക്ഷെ നിങ്ങൾ വേദവസ്തുതലെ ചില വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം, കർത്താവിന് തങ്ങളെ തന്നെ അർപ്പിക്കുന്നു. നമ്മള് ഇംഗ്ലീഷ് ബൈബിളില്ല, മലയാളം ബൈബിളിൽ ഈ വാക്ക് ആ അർത്ഥത്തിൽ കാണുന്നില്ല. ഇംഗ്ലീഷ് ബൈബിളിലാണ് മിനിസ്റ്ററിംഗ് എന്നുള്ള വാക്ക് കാണുന്നത്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ പറയാം. ശീമോന്റെ വീട്ടിൽ ഭരണി പൊട്ടിച്ച് തൈലമൊഴിച്ചപ്പോൾ അത് ആർക്കാണ് മിനിസ്റ്റർ ചെയ്തത്? ഷി വാസ് മിനിസ്റ്ററിംഗ് അൺടു ക്രൈസ്റ്റ്. പക്ഷെ അതിന്റെ സുഗന്ധം, ബെനഫിറ്റ് ആയിട്ട് ആർക്കാ കിട്ടിയേ? അവിടെ ഇരുന്നവർക്കാ. സോ വെൻ യു മിനിസ്റ്റർ ടു ദ ലോർഡ്, പീപ്പിൾ വിൽ ഹാവ് എ ബെനഫിറ്റ്. വർക്കിന്റെ രൂപത്തിൽ അത് ബെനഫിറ്റ് ആയിട്ട് പീപ്പിൾ ജനത്തിന് കിട്ടും. വർക്കിന് പോയാൽ നിന്റെ ആത്മാവ് വർക്കോട് കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോവുക. അതാ ഞാൻ കഴിഞ്ഞ നാളുകളിൽ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതുമായ അനവധി ദൈവദാസന്മാർ, ദേ ലോസ്റ്റ് ദെയർ സോൾ വിത്ത് ദെയർ വർക്ക്. അവരുടെ ആത്മാവ് അവരുടെ വർക്കോടുകൂടെ അവസാനിച്ചു. അവരാ പറയുന്നത്, ബ്രദറെ ഞങ്ങളെ ഓടി അധ്വാനിച്ചു, പക്ഷെ ഇവരാരും. പക്ഷെ നിങ്ങൾ മറിച്ച് മറ്റു ചില ഭക്തന്മാരെ ചിന്തിക്കേ, അവരവരുടെ പീക്കിൽ നിൽക്കുമ്പോൾ അവരുടെ അവസാനം ഓർക്കാനുണ്ട്, അവരുടെ അവസാനം ഓർക്കാനുണ്ട്. കാരണം അവരൊരിക്കലും വർക്കല്ല ചെയ്ത്, വേല ചെയ്തില്ല, അവർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു, ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ജീവിതം കർത്താവിന് അർപ്പിക്കപ്പെടുന്ന യാഗമാണ്. കർത്താവിനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല, കർത്താവിനെ ശുശ്രൂഷിക്കാനേ പറ്റത്തുള്ളൂ. ഈ മുടിയനായ പുത്രൻ, അവൻ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ കർത്താവോടുള്ള ഒരു ഫെലോഷിപ്പിലേക്ക് അവൻ വരുന്നു. മൂത്തുപുത്രൻ എവിടുന്ന വരുന്നേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കോണ്ടസ്റ്റിൽ പറ വർക്കിൽ നിന്ന് വരിക, വേലയ്ക്കകത്ത് പുള്ളി വരിക. പുള്ളി ആ സമയത്ത് എവിടെയാ? വേലയിലായിരുന്നു. ഈ വാസ് സോ ആക്റ്റീവ്. എവിടെ? അപ്പന്റെ വീട്ടിൽ. അപ്പന്റെ വീട്ടിൽ വേല ചെയ്യുന്ന ഒരു മനുഷ്യന് ഒത്തിരി ക്ലെയിംസുകളുണ്ട്. മിനിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് ക്ലെയിംസുകളില്ല, കംപ്ലൈന്റുകളില്ല. ഞാൻ കർത്താവിൽ കൊണ്ട നടത്തിയ ആൾക്കാരൊക്കെ എന്നെ ചതിച്ചു. നിങ്ങൾക്കറിയാവോ, ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു തന്റെ ഹൃദയം പറിച്ചു വെച്ച് കൊടുത്ത സ്ഥലമാണ് ആസ്യ. അതുകൊണ്ട് തന്റെ ജീവിതം കൊണ്ട് ആസിയയിലെ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തെ മനോഹരമാക്കിയവനായ പൗലൂസിന്റെ അവസാനത്തെ രണ്ടാം പ്രതിവാദത്തിൽ റോമിൽ തൻ തടവിൽ കിടക്കുമ്പോൾ ഒരൊറ്റ ആസിയക്കാരൻ പോലും വെറുതെ ഒന്ന് കാണാൻ വന്നില്ല. ആസിയ റോമും വലിയ ദൂരമൊന്നുമില്ല. ഒരു മനുഷ്യൻ, ഒനേസിഫോറസ് എന്ന് പറയുന്ന ഒരു പുതിയ ചെറുപ്പക്കാരൻ മാത്രം കണ്ടുപിടിച്ച്, വഴി ചോദിച്ച്, റൂട്ട് പിടിച്ച് അവൻ പല സ്ഥലങ്ങളിൽ കണ്ടെത്തിയ ശേഷം ഈ പുള്ളിക്ക് കിടക്കുന്ന ജയിലിൽ കണ്ടുപിടിച്ചു. ഒരു മനുഷ്യൻ. പക്ഷേ ആസിയക്കാർക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ ജീവിതം കൊടുത്തത്. ഒന്നര വർഷം കൊരിന്തിൽ, മൂന്ന് വർഷം എഫസോസിൽ. എങ്ങനെയാണ് ജീവിച്ചെന്നറിയോ? രാവും പകലും കണ്ണുനീര് വാർത്ത് അവർക്ക് വേണ്ടി ജീവിതം കൊടുത്ത മനുഷ്യൻ. ആരും കാണാൻ വന്നില്ല. പക്ഷെ പൗലൂസും അടുത്തില്ല, പോർ പൊരുതി അവസാനിച്ച്. കാരണം അവൻ യേശുവിന് വേണ്ടി ഒരിക്കലും വേല ചെയ്തില്ല, യേശുവിനെ ശുശ്രൂഷിച്ചിട്ടേ ഉള്ളൂ. യേശുവിനെ ശുശ്രൂഷിക്കുന്നവർ ഒരിക്കലും മടുക്കത്തില്ല. യേശുവിനെ ശുശ്രൂഷിക്കുന്നവർക്ക് ആരും ജയിലിൽ വന്നപ്പോൾ കാണാൻ വന്നില്ല എന്നുള്ളൊരു ചിന്ത വരത്തില്ല. മടുപ്പ് വരും കേട്ടോ, നമ്മളെല്ലാം മനുഷ്യരാ, മടുപ്പ് വരും. പൗലൂസിന്റെ ജീവിതത്തിൽ താൻ ഒരു മനുഷ്യനായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പുറത്ത് യുദ്ധം, അകത്ത് ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പൗലൂസിനെ സൂപ്പർനാച്ചുറൽ ആയിട്ടല്ല ചിത്രീകരിക്കുന്നത്, ഭയമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ കർത്താവിനെന്നവണ്ണം ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നുകൊണ്ട് വർക്കിലെ കാര്യങ്ങളൊന്നും തന്റെ ശുശ്രൂഷയെ ബാധിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് വർക്കും ശുശ്രൂഷ. മൂത്തവൻ വർക്ക, അവൻ ആക്റ്റീവായിട്ട് അവൻ വയലില്ല. പക്ഷെ അവൻ ഒരിക്കലും അപ്പനെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്ന കംപ്ലൈന്റ്, ഞാൻ ഇത്രയും നാളെ നിന്നെ സേവിച്ചു, നീ എനിക്ക് ഒരാട്ടിൻകുട്ടിയെ പോലും തന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കൂട്ടായ്മയായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ സ്നേഹിച്ചും ആരാധിച്ചും ദൈവദിനം പഠിച്ചും വരുമ്പോൾ, എവിടെയെങ്കിലും കർത്താവിനെ സ്നേഹിച്ചതിന്റെ പേരിലോ, ഈ സഭയിലുള്ള ഒരു ദൈവമക്കളെ സ്നേഹിച്ചതിന്റെ പേരിലോ, ഇവിടെയുള്ള ദൈവദാസന്മാരെ സ്നേഹിച്ചതിന്റെ പേരിലോ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ മുറിപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഹൃദയത്തിൽ ഒരു ഭാരം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, തന്നിൽ തന്നെ ഒരു അതൃപ്തി കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ കാലങ്ങളിലെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്തിട്ടേ ഉള്ളൂ, കർത്താവിനെ ശുശ്രൂഷിച്ചിട്ടില്ല. ആ ശുശ്രൂഷയ്ക്കകത്ത് മറ്റെല്ലാം മറക്കും. ശരിക്കും
പരീശന്റെ വീട്ടിൽ വരുമ്പോൾ പരീശന്റെ വീട്ടിൽ ആഹാരം ഒരുക്കിയതൊക്കെ ഒരു പ്രവൃത്തിയാണ്, ഒരു വർക്കാണ്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞ അവനോട്? ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നീ എന്റെ കാല് കഴുകിയില്ല, നീ എന്റെ കാല് ചുംബിച്ചില്ല, കാല് തുടച്ചില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, നീ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് കർത്താവിന് അറിയാവുന്നത് പോലെ നീ എന്ത് ചെയ്തില്ല എന്നതിനെ കുറിച്ച് കർത്താവിന് നന്നായിട്ട് അറിയാം. നീ എന്തൊക്കെ ചെയ്യുന്നു എന്നത് കർത്താവിന് ബോധമുള്ളപ്പോൾ തന്നെ എന്തൊക്കെ ചെയ്തില്ല എന്നതിനെ കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് അറിയും. നമ്മൾ ഓർക്കുന്നത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് കർത്താവ് ഓർക്ക, നീ കഴുകിയില്ല എന്നുള്ളത് ഓർക്കുന്നുണ്ട്. കാരണം നിന്റെ പ്രവൃത്തിയേക്കാൾ നിന്റെ ആ ശുശ്രൂഷയായിരുന്നു കർത്താവിന് വേണ്ടത്. ആ ശുശ്രൂഷയ്ക്കകത്തു നിന്നും, എല്ലാ ശുശ്രൂഷയ്ക്കകത്തു നിന്നും ഒരു വർക്ക് പുറത്തോട്ട് വരുന്നുണ്ട്, ഒരു വർക്ക് പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ വർക്ക് ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭം വരും, when you will be arrested and put in the jail. അപ്പോൾ എന്താ ഉള്ളതെന്ന് അറിയോ? ജയിലിൽ മിനിസ്ട്രിങ്. പൗലോസിന്റെ ജീവിതത്തിലെ ഒരു സംഭവം, സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗം ഓടിച്ചു പോകും. തന്റെ പ്രശസ്തമായ മൂന്ന് മിഷണറി യാത്ര ഉണ്ടായിരുന്നത് എനിക്ക്. എന്നാൽ നാം മിഷണറി യാത്ര എന്ന് അങ്ങനെ വിളിക്കാത്ത, എന്നാൽ ദൈവശാസ്ത്രജ്ഞന്മാർ മിഷണറി യാത്ര എന്ന് വിളിക്കുന്ന ഒരു ഫോർത്ത് മിഷണറി യാത്രയുണ്ട് പൗലോസ്. പൗലോസിന് അഞ്ച് മിഷണറി യാത്ര വരെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ഒരു സമയം കുറവുള്ളതുകൊണ്ട് നമ്മൾ ഒഫീഷ്യലായി പൗലോസിന് മൂന്ന് മിഷണറി യാത്രയുള്ളത്. ആ മൂന്ന് മിഷണറി യാത്രയുടെ റൂട്ടൊക്കെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ ബൈബിളിന്റെ പ്രവേശത്തൊക്കെ നോക്കിയാൽ മതി. ആ മൂന്ന് മിഷണറി യാത്രയും ആരംഭിച്ചത് അന്ത്യോക്കിയയിൽ നിന്നാണ്. തിരിച്ച് അവൻ എവിടേക്ക് വന്നു? അന്ത്യോക്കിയയിലേക്ക് തന്നെ വന്നു. പക്ഷെ തന്റെ ഫോർത്ത് മിഷണറി യാത്ര തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നാല് വർഷത്തെ യാത്രയാണ്, അല്ലെങ്കിൽ നാലര വർഷത്തെ പീരീഡിൽ നടന്നതാണ് ഫോർത്ത് മിഷണറി യാത്ര. അപ്പൊ അവൾ എന്റെ ജീവിതത്തിന്റെ അവസാനമാണ്. ആ നാലാം മിഷണറി യാത്ര ആരംഭിക്കുന്നത് അന്ത്യോക്കിയയിൽ നിന്നല്ല, യെരുശലേമിൽ നിന്ന് ആരംഭിക്കുക. യെരുശലേമിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തി 21 ആരംഭിച്ചിട്ട് അത് അവസാനിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിലാണ് അത് അവസാനിക്കുന്നത്. ഏകദേശം 8 അധ്യായത്തോളം പൗലോസിന്റെ നാലാമത്തെ മിഷണറി യാത്ര കിടക്കുക. അത് യെരുശലേമിൽ അവൻ മൂന്ന് മിഷണറി യാത്ര നടത്തിയ ശേഷം അപ്പോസ്തലന്മാരെ കാണാനായിട്ട് താൻ യെരുശലേമിൽ വരുമ്പോൾ അവിടെ അധ്യക്ഷനായിരിക്കുന്ന യാക്കോബിനെയും ശേഷം ക്രിസ്ത്യാനികളെയും നേതാക്കന്മാരെയും കഴിഞ്ഞ മൂന്ന് മിഷണറി യാത്രയിൽ കണ്ടതും അനുഭവിച്ചതും ചിന്തിച്ചതും ദൈവം ചെയ്തതും കൂടുതൽ പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ അവരോടൊപ്പം പങ്കുവച്ച ശേഷം അവർ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ പെട്ടെന്ന് യെരുശലേമിൽ ഒരു കലക്കം ഉണ്ടാകുന്നുണ്ട്. ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് പൗലൂസിനെ വേറൊരു പുരുഷനോടൊപ്പം കണ്ടു. അവിടെ നിന്നാണ് പൗലൂസിന്റെ നാലാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത്. പക്ഷെ സാധാരണ മിഷണറി യാത്ര കൈയും കാലും സ്വതന്ത്രമാണ്, നാലാമത്തെ മിഷണറി യാത്രയിൽ കയ്യിൽ ചെങ്ങലയുണ്ട്. അതായിരുന്നു പൗലൂസിന്റെ പ്രത്യേകത. ആസ്യക്കാരെ യഹൂദന്മാർ പൗലൂസിനെ ജയിലിൽ കാണുമ്പോൾ പെട്ടെന്ന് കാർമേഘം മൂടിയതുപോലെ അവിടെ വന്ന് കലുഷിതമായി. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് ആർപ്പിട്ട ശേഷം ഇത്രത്തോളം ആർപ്പ് ഒരു മനുഷ്യനെ കൊല്ലാൻ ഉണ്ടായതിൽ പൗലോസിന്റെ നേരെ ഉണ്ടായത്ര ഉണ്ടായിട്ടില്ല. അവരെക്കുറിച്ച് ഇതിപ്പം വായിക്കാൻ പോയാൽ മൊത്തം സമയം പോകുന്നുണ്ട്, ഞാനങ്ങ് സ്പീഡിൽ പോവാ. കൂവിക്കൊണ്ട് വസ്ത്രം കീറിക്കൊണ്ട് പൂഴി വാരി മകളിലിട്ടുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ കൊള്ളത്തില്ല. യേശു ക്രിസ്തു പാപം എടുത്തു മരിച്ചു എന്നുള്ളതിലാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത. എന്നാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ആൾക്കാർ ആർപ്പിട്ടിട്ടുണ്ടെന്ന്. കാരണം 12 അപ്പോസ്തോലന്മാരെ യഹൂദന്മാർക്ക് കൊടുത്തപ്പോൾ ദൈവം ഒരു അപ്പോസ്തോലനെ മാത്രമാണ് കാര്യമായിട്ട് ജാതികൾക്ക് കൊടുത്തത്. 70 കൊണ്ട് റോമാ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എടുത്ത സമയത്തിന്റെ 1/10 പോലും സമയമെടുക്കാതെ അന്നത്തെ നിലവിലുള്ള ഹീതൻ ലോകത്ത് കർത്താവിന്റെ ശരീരം സ്ഥാപിച്ച മനുഷ്യൻ, മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ച് മാത്രം എരിവുള്ള അവരുടെ നടുവിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുക എന്ന് പറഞ്ഞ പുതിയ സുവിശേഷം കൊണ്ടെത്തിച്ച മനുഷ്യൻ, അവൻ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. അതവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ 21 അധ്യായത്തിൽ യെരുശലേമിൽ വെച്ച് പൗലോസിനെ വാട്ടയിട്ട് പിടിച്ചു, കൊല്ലുക. ജനത്തിന് വന്നവർക്കൊന്നും ഒന്നും അറിയത്തില്ല. നിങ്ങൾ ന്യായമായി ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഈ കർണാടകയിലൊക്കെ ചില ഊരിലൊക്കെ വഴക്കുണ്ടായാലും ഉറപ്പാണ് വരുന്നൊരു ഇതിൽ അടിക്കാന്നുള്ളവിടെ എന്നൊക്കെ പിന്നെയാണ് ആർക്കിട്ട അല്ലേ. ഈ വണ്ടി ഇടിച്ചവൻ വീഴ്ച വീണതിട്ടൊക്കെ ആയിരിക്കും അടിച്ചു കഴിഞ്ഞത്, പിന്നെയാണ് അറിയുന്നത് ഇവനാ വീണത് മറ്റവനാ ഇടിച്ചതെന്ന്. അവിടെ വന്ന ആസിക്കാർ ബഹളം ഉണ്ടാക്കി, ഇവൻ നമ്മുടെ മതത്തെ, നമ്മുടെ മോശയുടെ ന്യായപ്രമാണത്തെ ബ്രേക്ക് ചെയ്യുന്ന
ഭ്രാന്തനായ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ. അപ്പം അവിടെ വന്നവരെല്ലാം എടുത്ത് മണ്ണെടുത്ത് വാരി തലയിലിട്ടു, വസ്ത്രം കീറി ഇവനെ കൊല്ലണം. അതിനിടയ്ക്ക് 40 പേരെ കുറച്ച് കഴിയുമ്പോൾ ഉപവാസം ഇരിക്കുന്നുണ്ട്. എന്താ അവരുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഉദ്ദേശം? ഇവനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു മനുഷ്യൻ തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചപ്പോൾ തനിക്ക് ഒരു ഗ്യാപ്പില്ലായിരുന്നു. പൗലോസിന്റെ ചില വാക്കുകളെല്ലാം ഞാൻ അത് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്റെ കുറെ ഡയലോഗുകൾ ഞാൻ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പില്ല അവൻ. നമുക്ക് ഇതിന്റെ അകത്ത് കയറി കിടക്കാൻ ഒത്തിരി സ്ഥലം കിടക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദേർ ഇസ് ഓൺലി വൺ കോസ്, ബാക്കി എല്ലാം എനിക്ക് നിഴലാ. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ സൂര്യ വെളിച്ചമാണ്. ഞാൻ നിഴല് കാണുന്നില്ല, എന്റെ കുഞ്ഞുങ്ങൾ നിഴല, എന്റെ ഭാര്യ നിഴല, എന്റെ വീട് നിഴല, എന്റെ പഠിത്തം നിഴല, ഫീസ് കെട്ടുന്ന നിഴല, ജീവിതത്തിൽ എനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ ലെജിറ്റിമേറ്റ് കാര്യങ്ങൾ പോലും എന്റെ മുമ്പിൽ കിടക്കുന്നില്ല. എല്ലാം എനിക്ക് നിഴല, കാരണം എന്റെ മുമ്പിൽ സൂര്യൻ ഇങ്ങനെ നിൽക്കുക. സൂര്യൻ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ ഏത് മനുഷ്യന്റെ നിഴല് പുറകിലേ പോകത്തും? യേശുവിനെ അതുപോലെ കൺമുമ്പിൽ കണ്ടു ഒരു മനുഷ്യനെ മാത്രമുള്ള സഹോദരന്മാരെ, ജീവിതത്തിലെ ലെജിറ്റിമേറ്റ് നീഡ് പോലും പുറകിലായ ശേഷം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആണെന്ന് പറയാൻ കഴിയത്തുള്ളൂ? എനിക്കും അത് പറയാൻ കഴിയുന്നില്ല. ഞാൻ ഈ ചിന്ത ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കാം എന്നൊരു ചോദ്യവുമായിട്ടാണ് ഇത് ഞാൻ എഴുതി തുടങ്ങിയത്. എന്താ പറ്റാത്തതിന് കാരണം പറയും, എനിക്ക് ഇപ്പോഴും ചപ്പും ചവറും ആയിട്ടില്ല, പലതും ആയിട്ടില്ല. പൗലോസിന് അങ്ങനെയല്ലായിരുന്നു. അപ്പൊ അടുത്ത ചോദ്യം വരും, ബ്രദറെ പൗലോസ് പെണ്ണ് കിട്ടിയിട്ടില്ല, പുള്ളിക്ക് ഫീസ് അടയ്ക്കണ്ട, പുള്ളിക്ക് ICC സിലബസിനെ കുറിച്ചോ CBC സിലബസിനെ കുറിച്ചോ പുള്ളിക്ക് എന്നാ അറിയാം? ഭാര്യയ്ക്ക് ആവശ്യങ്ങൾ വാങ്ങിക്കുന്ന സാരി ഇതിനൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പറയാം, നിങ്ങൾ പെണ്ണ് കിട്ടിയില്ലേലും പെണ്ണ് കിട്ടിയാലും ഈ വെളിപ്പാട് കൊണ്ട് എന്തൊക്കെ കാണിക്കാൻ പോകുന്നത് അവന് മുന്നമേ അറിയാവുന്നതുകൊണ്ടാ നിനക്ക് ഈ മർമ്മം പൊതിക്കാത്ത തേങ്ങ ആയിട്ട് ഇപ്പോഴും കൈ കിടക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കർത്താവേ നീ ഉപമയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നത്, എന്തോ ഇതിന്റെ കാരണം? കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കാനും കണ്ടിട്ട് കാണാതിരിക്കാനും അനുസരിക്കാതിരിക്കാനും ഞാൻ ഇവന്മാർക്ക് ഇതെന്ത് ചെയ്തിരിക്കുക? ഞാനിതിവിടെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 3 നേരത്തിന് പകരം 30 നേരം ഒരു ദിവസം കഴിച്ച് ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരുവന്റെ മുമ്പിലോട്ട് ഒരു പൊതിക്കാത്ത തേങ്ങ കൊണ്ടിട്ടല്ല അവൻ എന്നെ അടുത്തത്. എന്ത് ചെയ്യും? അതവിടെ കിടക്കാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നോക്കോ, 3 നേരം അല്ല 30 നേരം ഒരു ദിവസം കഴിച്ച് ചെയ്യുക. കഴിഞ്ഞ 30 ദിവസം ആഹാരം കഴിക്കാത്ത ഒരുവന്റെ കയ്യിലോട്ട് ഒരു പൊതിക്കാത്ത തേങ്ങ അവിടെ ഇട്ടാൽ മതി. 1.5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവൻ പല്ലും നഖവും മൂക്കും നാക്കും എല്ലാം വെച്ച് തൊണ്ടും ചകിരി നീക്കി അവൻ അതിന്റെ അകത്തെ തേങ്ങ പൊട്ടിച്ച് വെള്ളവും കുടിച്ച് തേങ്ങ നഖം കൊണ്ടാണ് അതിനെ ചീകിയെടുത്ത് തിന്നു. അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞ എന്നാണെന്നറിയോ, അവർക്ക് ഇത് ഉപമയായിട്ട് ഞാൻ വെച്ചിരിക്കുക, കാരണം കേട്ടിട്ടും ഗ്രഹിക്കാതെ അവർ അനുസരിക്കാതിരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിൽ കർത്താവിനെ കുറിച്ച് വലിയ കോപം വരും. അപ്പൊ അവർ കേട്ടാലും കേൾക്കരുത്, മനസ്സിലാക്കരുത്, അനുസരിക്കരുത്. കർത്താവ് നേരത്തെ തീരുമാനിച്ചു അല്ല, കർത്താവിന്റെ ഫോർനോളജിന് ഇങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഇവർ കേട്ടാലും ഈ വെളിപ്പാടിന് ഒത്തവണ്ണം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എന്ന് അറിയാവുന്ന കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വചനത്തോട് അവർ കാണിച്ച നിസ്സംഗത തിരിച്ചറിഞ്ഞ കർത്താവ് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന വചനം മുഴിഞ്ഞും പൊതിക്കാത്ത തേങ്ങ പോലെ ഇട്ടിരിക്കുക, വയറ് നിറഞ്ഞിരിക്കുക. ലോകത്തിലെ പല കാര്യങ്ങളോട് തൃപ്തരായിരിക്കുക, അവർക്ക് തേങ്ങ, അവർക്ക് തൃപ്തിയായൊരു മുമ്പിൽ കിട്ടുന്ന തേങ്ങ. നിങ്ങൾക്കോ, നിങ്ങൾക്കോ ഞാനിത് വെളിപ്പെടുത്തി തരും. ഒരു സഭയിൽ തിരുവചനം പൊതിക്കാത്ത തേങ്ങ ആയിട്ട് കിടക്കുന്നവരുമുണ്ട്, വേറെ ചിലർ അതിന്റെ കാമ്പുകൾ തിന്ന് അതിൽ തൃപ്തരാകുന്നവരുമുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു പരമാർത്ഥത ഈ കാര്യത്തിൽ ഉണ്ട്. പൗലോസ് പെണ്ണ് കിട്ടിയാലും പെണ്ണ് കിട്ടിയില്ലേലും, നിങ്ങൾ പെണ്ണ് കിട്ടിയാലും നിങ്ങൾ പെണ്ണ് കിട്ടിയില്ലേലും, ദൈവിക വെളിപ്പാടിനോട് നിങ്ങൾ കാണിക്കാൻ പോകുന്ന നിസ്സംഗതയും നിങ്ങൾ കാണിക്കാൻ പോകുന്ന വിശ്വസ്തയും ദൈവത്തിന് അറിയാം എന്നതുകൊണ്ടായിരിക്കാം ഒരു പരിധിവരെ നാം പലപ്പോഴും പല കാര്യങ്ങളിലും ചപ്പെന്നും ചവർന്നും പലതിനെ എണ്ണാൻ കഴിയാത്തതും വെളിപ്പാടിനൊത്തവണ്ണം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതും. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. പൗലോസിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ മരിക്കുന്നത് ക്രിസ്തു, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് കർത്താവിനോട് ചേരുക, ഇത് രണ്ടും ക്രിസ്തുവാണ്. ഇതിനിടയ്ക്ക് തനിക്കൊരു ഒരു ഗ്യാപ്പില്ല. മറ്റൊരു കാര്യം ചിന്തിച്ച് ജീവിക്കാനുള്ള ഒരു ജീവിതം താൻ കണ്ടെത്തുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയത് ജീവിക്കുന്നത് ക്രിസ്തു അല്ലെങ്കിലും നമുക്കിവിടെ ആശ്വസിക്കപ്പെടാൻ കാര്യങ്ങളുണ്ട്. ആ മനുഷ്യനെ യേശുവില്ലെങ്കിൽ സന്തോഷിക്കാൻ ഒരു കാര്യമില്ല.
നോക്കിയ. അങ്ങനെ ഒരു ഭ്രാന്തനായിരുന്നു പൗലോസ്. അവനുവേണ്ടി അവർ വസ്ത്രം കീറി കുഴി വാരിയിട്ടു, ആറ് തട്ട കസിച്ചു. അപ്പോൾ പടയാളികൾ എന്ത് ചെയ്യുന്നറിയോ, അവനെ അവരുടെ നടുവിൽ നിന്ന് പൊക്കിയെടുത്തോണ്ടെങ്കിൽ പോകുന്നു, അല്ലെങ്കിൽ അവൻ ചിന്നഭിന്നമായി പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരും പൗലോസിന്റെ ശാരീരിക ഭാഷയെക്കുറിച്ചൊക്കെ വായിച്ചിരുന്നു അല്ലേ. അദ്ദേഹം വളരെ മെലിഞ്ഞ് കുറുകിയ ഒരു മനുഷ്യനായിരുന്നു. അത് കുരുതിലേഖനത്തിൽ പൗലോസ് തന്നെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വേണമെങ്കിൽ രണ്ടിടിക്കൊക്കെ താഴെ പപ്പടം പോലെ ആയിപ്പോകുന്ന മനുഷ്യനായിരുന്നു. അവനെ പൊക്കിയെടുത്ത ശേഷം അവനെ അവർ പിച്ച് ചീന്തുമെന്ന് വിചാരിച്ച് ശതാധിപൻ പടയാളികളുമായി അവനെ പൊക്കിയെടുത്തുകൊണ്ട് കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നൊരു സമയമുണ്ട്. ആ സമയം കൊണ്ട് യഹൂദന്മാർ അവനെ അടിച്ച് ഒരു പരിവാക്കി. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ഹൃദയത്തെ പ്രൊവോക്ക് ചെയ്തൊരു കാര്യം അതിന്റെ അകത്തുണ്ട്. എന്താണെന്നറിയോ, മനുഷ്യർ പിച്ച് ചീന്തുമെന്ന അവസ്ഥയിൽ നിന്ന് പൗലോസിനെ ബലാത്കാരമായി അവര് പൊക്കിക്കൊണ്ടു പോകുമ്പോൾ തന്റെ കയ്യിൽ കെട്ടുണ്ട്. ആ പൊക്കിക്കൊണ്ടു പോകുമ്പോൾ ആർക്കും രക്ഷപ്പെട്ടാ മതിയെന്നേ തോന്നത്തുള്ളൂ. പക്ഷെ പൗലോസ് പൊക്കിക്കൊണ്ടു പോകുന്നതിന്റെ തോളെ കെട്ടിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് തരുമോ, ഒരു രണ്ടു മിനിറ്റ് സംസാരിക്കാൻ. പ്രിയമുള്ളവരെ, അവരുടെ കയ്യിൽ തന്നെ പൗലോസിനെ കിട്ടിയാൽ പൗലോസ് ഇല്ല. അവർ കോട്ടയിലേക്ക് മുകളിലോട്ട് പൊക്കി പൗലോസിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തും പൗലോസ് പറയുകയാണ്, എബ്രായ ഭാഷയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് സമയം തരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, ജീവിതകാലം മുഴുവനും തന്റെ ശരീരത്തിലും മനസ്സിലും ക്രിസ്തുവിന്റെ മരണം വഹിച്ച ശേഷം പാപത്തിൽ മരിച്ചവനെ ജീവിപ്പിക്കാൻ എന്നും ഈ മരണം വഹിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ഇതുപോലൊരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ സ്തോത്രം പറഞ്ഞു നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് പൗലോസിന് കിട്ടിയ ആ ഒരവസരവും, എന്നിട്ട് പൗലോസ് തിരിഞ്ഞു നിൽക്കുന്നു, പൗലോസ് എബ്രായമായിട്ട് സംസാരിക്കുമ്പോൾ ജനം മുഴുവൻ ശാന്തമായി, ആ ഇവൻ എബ്രായ ഭാഷ അറിയാവോ. പിന്നെ പൗലോസ് കർത്താവിനെ കുറിച്ച് വിവരിച്ച് പ്രസംഗിക്കുക. അന്ന് ഈ മനുഷ്യന്റെ കയ്യെ ചെങ്ങല കയറിയതാ. നാലര വർഷം മാറിയും മറിഞ്ഞും ഈ ചെങ്ങല തന്നിൽ കടന്നു. അതുകൊണ്ടാ പൗലോസ് എഫസോസിന് എഫേസലസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, ഞാൻ ചെങ്ങല ധരിച്ച് സ്ഥാനാപതിയായിരിക്കുന്ന സുവിശേഷം, ആ ലേഖനം എഴുതുമ്പോഴും ചെങ്ങല കിടപ്പുണ്ട്. ഈ ചെങ്ങല കടക്കുന്ന എല്ലാ ഭാഗങ്ങളും ഞാൻ എന്റെ ബൈബിളിൽ കോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് കിടപ്പുണ്ട്. പക്ഷെ നമുക്കത് വായിക്കുന്നില്ല, സ്പീഡ് പോവാ. 21 അധ്യായത്തിൽ എരിസ്ലേമിൽ വെച്ച് ചെങ്ങല കയറിയ ഈ മനുഷ്യൻ അവസാനം തന്റെ തല രണ്ടായി ഛേദിക്കപ്പെട്ട്, തന്റെ തല ഛേദിക്കപ്പെട്ട് താൻ ഈ ലോകത്തിൽ നിന്ന് വാസം വിടുന്നിടം വരെ താൻ ബന്ധനസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് അവൻ രാജാവിനോട് പറയുന്നത്, ഈ ചെങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും സകലത്തിലും എന്നെ പോലെ. ആ സമയത്തും ചെങ്ങലയുണ്ട്, ചെങ്ങലയുണ്ട്. റോമിൽ ചെന്ന് കയറുമ്പോൾ യഹൂദ പ്രമാണിയുടെ സുവിശേഷം പറയുമ്പോൾ ഈ ചെങ്ങല ഒഴികെ അവിടെയും ആ ചെങ്ങല ഉണ്ടായിരുന്നു. കൊലോസ്യ ലേഖനത്തിൽ, എഫേസ ലേഖനത്തിൽ ലേഖനം എഴുതുമ്പോഴും ആ ചെങ്ങല അവിടെ കിടപ്പുണ്ട്. തന്റെ 4 മിഷണറി യാത്ര തന്റെ ജീവിതത്തിലെ ഏറ്റവും പീക്കായ സമയമായിരുന്നു. അവൻ വർക്ക് ചെയ്തില്ല അധികം, പക്ഷെ വാസ് മിനിസ്റ്റർ. ജീവിതത്തിന്റെ അവസാനം വർക്ക് ചെയ്യാൻ അവസരം കുറവാണ്, പക്ഷെ ജീവിതത്തിന്റെ അവസാനം അവനെ ശുശ്രൂഷിപ്പാൻ നിനക്ക് അവസരം ഒത്തിരി ഉണ്ട്. ഒത്തിരി വാദ പ്രതിവാദങ്ങൾ നടന്നു. ലൂസിയസ് എന്ന് പറഞ്ഞ സഹസ്രാധിപൻ വന്നു, മഹാപുരോഹിതന്മാർ വന്നു, പ്രധാനികൾ വന്നു, പിറ്റേദിവസം അവനെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു, ന്യായം വിസ്തരിച്ചു. കാര്യമായ കുറ്റമൊന്നും സഹസ്രാധിപനെ കാണാൻ കഴിഞ്ഞില്ല. അവസാനം അവിടെ നിന്ന് അവനെ കൈസരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടുന്ന് 40 കിലോമീറ്റർ ദൂരെ, എരിശുലേമിൽ 40 കിലോമീറ്റർ ദൂരമുള്ള കൈസരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നത്തെ അവിടുത്തെ ദേശാധിപതിയായ ഫെലിക്സിന്റെ കയ്യിൽ കൊടുക്കുക. ഫെലിക്സ് അവന്റെ ഭാര്യയുമായി, ഞാൻ ഒന്നിട്ട് പേര് വായിക്കാം, നിങ്ങൾ വീട്ടിൽ പോയി ശ്രദ്ധിച്ചാൽ മതി. തന്റെ ഈ 4-ാമത്തെ മിഷണറി യാത്രയിൽ കയ്യിൽ ചെങ്ങലയും വെച്ചുകൊണ്ട് തന്റെ ഈ മിഷണറി യാത്ര ചെയ്തപ്പോൾ താൻ പ്രസംഗിച്ച, താൻ സുവിശേഷം സാക്ഷീകരിച്ച VIP കളുടെ പേര് ഞാനൊന്ന് വായിക്കാം. അതിലൊന്ന് ലൂസിയസ് എന്ന് പറഞ്ഞാൽ അന്ന് എരിശലമിൽ തന്നെ പിടിക്കുന്ന സഹസ്രാധിപൻ. 2, താൻ സാക്ഷ്യം പറഞ്ഞ മഹാപുരോഹിതന്മാരും ന്യായാധിപന്മാരും സംഘവും. 3, ശതാധിപന്മാരും തന്നെ കൊല്ലണമെന്ന് പറഞ്ഞു വന്ന യഹൂദ ജനക്കൂട്ടവും. 4, ദേശാധിപതിയായ ഫെലിക്സും ഭാര്യ ദ്രുസില്ലയും. 5, തെർത്തില്ലോസ് എന്ന വ്യവഹാരത്തിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വക്കേറ്റുമായിട്ടാണ് മഹാപുരോഹിതൻ ഫെലിക്സിന്റെ അടുത്തേക്ക് പോകുന്നത്. സോ, 1 of the best advocates. 6, പെർക്കിയോസ് ഫെസ്തോസ് എന്ന് പറയുന്ന മറ്റൊരു ദേശാധിപതി. 7, അഗ്രിപ്പ രാജാവും ബെർണിക്കയും. 8, കൈസരിയിലുള്ള സഹസ്രാധിപതികളും നഗരത്തിലെ പ്രധാനികളും. 9, ശതാധിപനായ യൂലിയോസ്. 10, പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണി. 11, കപ്പിത്താനായ മാലൂമിയും കപ്പലുടമയും.
14 റോമിലെ യഹൂദന്മാരും അവിടുത്തെ പ്രധാനികളും. ഇവരെല്ലാം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഇവരുടെ എല്ലാം തൊഴിലും ഗ്രേഡും അതിഭയങ്കരമാണ്. അഗ്രിപ്പ രാജാവ് അവന്റെ ഭാര്യ, ഫെസ്തോസ് അവന്റെ ഭാര്യ, പ്രശസ്തമായ അഡ്വക്കേറ്റ്, പ്രധാനികൾ, നഗരപ്രധാനികൾ, സഹസ്രാധിപന്മാർ, സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രധാനികൾ. എന്നെ ചലഞ്ച് ചെയ്ത കാര്യം എന്നറിയോ? എന്നെ ചലഞ്ച് ചെയ്ത് ഈ മനുഷ്യന്റെ കൈ ചങ്ങല കയറി കഴിഞ്ഞ ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വി ഐ പിയിലോട് സുവിശേഷം പറഞ്ഞത്. പ്രിയ സഹോദര സഹോദരന്മാരെ, ഈ ലോകത്തിന് ചങ്ങല കൊണ്ടും ജയിലു കൊണ്ടും നിന്റെ വർക്കിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ക്രിസ്ത്യ ജീവിതം അവസാനം പരാജയമാണ്. ഒരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ പേജിൽ എഴുതിയ, അദ്ദേഹത്തിന്റെ വാക്കിൽ എഴുതിയ രണ്ടു മൂന്ന് സംഭവങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. വാച്ച്മാനി 51 വർഷം കർത്താവിനെ സേവിച്ച മനുഷ്യൻ, അതിലെ 31 വർഷം പുള്ളി സ്വതന്ത്രമായിട്ട് കർത്താവിനെ പ്രസംഗിച്ചു നടന്നു. അന്ന് അദ്ദേഹത്തിന്റെ ബൈബിൾ ഉണ്ടായിരുന്നു. ആവോളം കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു, എഴുതി, പാട്ടുകൾ എഴുതി. വാച്ച്മാനി 51 പിടിക്കപ്പെട്ടിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം 20 വർഷം, 72 വരെ 20 വർഷം വാച്ച്മാനി ജയിലിലായിരുന്നു. വാച്ച്മാനി ജയിലിൽ കിടക്കുമ്പോൾ നടന്ന ഒരു സംഭവം, 30 വർഷം താൻ ദിനം പ്രതി കൈകാര്യം ചെയ്ത ബൈബിൾ 20 വർഷം പുള്ളിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ജയിലിൽ ബൈബിൾ കാണാൻ പോലും പറ്റത്തില്ല. ഷീ ഡിഡ് നോട്ട് ടച്ച് ഷീ ഡിഡ് നോട്ട് ഓപ്പൺ ഷീ ഡിഡ് നോട്ട് ഹാവ് എ ബൈബിൾ സ്റ്റഡി നോ ഫെലോഷിപ്പ് നോ വിസിറ്റിംഗ്. ഒരു യോഗമോ കൂട്ടായ്മയോ പരിപാടിയോ ഇല്ലാതെ ബൈബിൾ പോലും കാണാതെ 20 വർഷം ജീവിച്ചു. നിങ്ങൾ 20 വർഷം ബൈബിൾ ഇല്ലാതെ ജീവിക്കുന്ന ഓർത്ത് നോക്കി, 25 വർഷം ബൈബിൾ കൈകാര്യം ചെയ്ത ശേഷം. ഷീ ലിവ്ഡ് വിതൗട്ട് ബൈബിൾ 20 ഇയേഴ്സ് വെയർ ഇൻ പ്രിസൺ. ജീവിതത്തിൽ തുടർമാനമായി പോയ കഷ്ടങ്ങൾ, വാച്ച്മാനി കടന്നുപോയ ടോർച്ചറിനെ കുറിച്ചൊക്കെ വാച്ച്മാനിയുടെ ബയോഗ്രഫിക്കകത്തുണ്ട്, വായിക്കാം. ഇപ്പോൾ വാച്ച്മാനി കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്, ഹി വാസ് റെസ്ട്രിക്റ്റഡ്. അവനിപ്പോൾ വേലയില്ല, ഹി ഹാസ് നോ വർക്ക്. പക്ഷെ നിങ്ങൾക്കറിയാവും, 20 വർഷം വേദവസവും വായിക്കാതിരുന്നിട്ടും കാണാതിരുന്നിട്ടും വാച്ച്മാനി കർത്താവുമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. വിത്തൗട്ട് ബൈബിൾ, വിത്തൗട്ട് പ്രോഗ്രാം, വിത്തൗട്ട് പ്രീച്ചിങ്, വിത്തൗട്ട് എൻഗേജ്മെന്റ്, വിത്തൗട്ട് അപ്പോയിന്റ്മെന്റ്, ഹി വാസ് മിനിസ്റ്ററിംഗ് ആൻഡ് ദേ. ആ ദൈവദാസൻ എഴുതിയിരിക്കുന്ന കോട്ടിങ് എന്നെ വളരെയധികം ചലഞ്ച് ചെയ്തു. വാച്ച്മാനി മരിക്കുന്നതെന്ന്, വാച്ച്മാനിയുടെ പില്ലോയ്ക്കടിയിൽ നിന്നും ഒരു പേപ്പർ കഷണം കിട്ടി. വാച്ച്മാനി അവസാനം എഴുതിയ വാക്ക, ദ ലാസ്റ്റ് ഡേ, വാച്ച്മാനിയുടെ മരണത്തിന്റെ അന്ന്, വാച്ച്മാനി മരിക്കുന്നതെന്ന് വാച്ച്മാനിയുടെ പില്ലോയുടെ അടിയിൽ നിന്ന് കിട്ടിയ പേപ്പറിൽ വലിയ അക്ഷരത്തിൽ വിറയാർന്ന കൈകളോടെ വാച്ച്മാനി എഴുതിയ ഒരു വാക്കുണ്ട്, ക്രൈസ്റ്റ് ജീസസ് ദ സൺ ഓഫ് ഗോഡ് ഹു ഡൈഡ് ഫോർ ദ റിഡംപ്ഷൻ ഓഫ് സിന്നേഴ്സ് ആൻഡ് റിസറക്റ്റഡ് ആഫ്റ്റർ 3 ഡേയ്സ്. ദിസ് ഈസ് ദ ഓൺലി ട്രൂത്ത് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ഐ ഡൈ ഫോർ ദിസ് ബിലീഫ്. വാച്ച്മാനി ഇതെവിടെ നിന്നാ വാച്ച്മാനിക്ക് കിട്ടിയ? ജയിലിൽ കിടക്കുമ്പോൾ. ബൈബിൾ വായിച്ചില്ല, പ്രസംഗങ്ങൾ കേൾക്കുന്നില്ല, ജീവിതത്തിൽ തന്നിൽ തന്നെ തനിക്ക് ഇല്ലാതാകാം, ബിക്കോസ് നോ വർക്ക്. പക്ഷെ വാച്ച്മാനിക്ക് വർക്കിനപ്പുറത്ത് ഹി വാസ് മിനിസ്റ്ററിങ് ആൻഡ് ദ ലോർഡ്. കർത്താവിനോട് അവൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാവോ, 61 ടൈറ്റിൽസ്, അതിൽ പരം ഹിംസ്, കിങ്ഡത്തിന്റെ 4 ഭാഗത്തേക്കും വാച്ച്മാനി മരിച്ചു കഴിഞ്ഞപ്പോൾ അലബാസ്റ്ററോയിൽ പൊട്ടിച്ചപ്പോൾ എങ്ങനെ സുഗന്ധം പരന്നോ അതുപോലെ കിങ്ഡത്തിന്റെ 4 കോണിലേക്കും. ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ഉടനെ, മരിക്കുന്നിടം വരെ വാച്ച്മാനി ശുശ്രൂഷിച്ച ആ പന്താവിലുള്ളവർക്ക് മാത്രമേ അവനെ അറിയത്തുള്ളായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇൻ ഹിസ് ആബ്സെൻസ് ആ ഓയിൽ ക്രിസ്ത്യൻഡത്തിന്റെ, ദൈവരാജ്യത്തിന്റെ 4 കോണിലേക്കും ആ ലൈഫിന്റെ ഇമ്പാക്ട് അങ്ങോട്ട് ചെന്നു. Nobody knows what Vachumani worked, but people know how he offered himself. നിന്റെ ജീവിതത്തിന്റെ അവസാനം നിന്റെ വർക്കല്ല ഓർക്കുന്നത്, നിന്റെ മിനിസ്ട്രിയെ ഓർക്കുന്നത്. കർത്താവിനെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം ഈ നിലയിൽ ഷുഗർ ആയിരിക്കാം, പുള്ളിക്ക് ജയിലായിരിക്കാം, നമുക്ക് ഷുഗർ ആയിരിക്കാം, നിന്റെ ഒരു കാലം മുറിഞ്ഞ് നീ വീട്ടിലായിരിക്കാം. പക്ഷെ ഇവരൊക്കെ എന്താണ് നമ്മളോട് പറയുന്നത്? എന്താ പറയുന്നത്? ഈ ജീവിതത്തിൽ മൂവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ, റെസ്ട്രിക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ, കഴിവില്ലാത്ത അവസ്ഥയിൽ, ചലനം നടക്കാത്ത അവസ്ഥയിൽ, ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ, അവരുടെ ലൈഫിന്റെ ഇമ്പാക്ട്, യേശുവിനോടുള്ളവരുടെ ഡിവോഷൻ, അതിൽ നിന്നാ പ്രിയമുള്ളവരെ പിന്നെ അവർ ലോകത്തിലെല്ലാം അറിഞ്ഞത്. ഹല്ലേലൂയ്യ.
എന്നേക്കാൾ മൈക്കിളിനെ കുറിച്ച് അതേ ദേവദാസൻ അതിന്റെ താഴെ എഴുതി. 24-ാമത്തെ വയസ്സിൽ ജപ്പാനിലേക്ക് പോയി, അവിടുന്ന് ശ്രീലങ്കയിൽ വന്നു, 51 വർഷം ഇന്ത്യയിൽ ജീവിച്ചു. എന്റെ കണക്ക് ശരിയാണെങ്കിൽ ചിലപ്പോൾ അത് 55 ആയി. നിങ്ങൾക്കറിയാവോ ഇന്ത്യയിൽ അവർ ദേവദാസ സമ്പ്രദായത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. കല്യാണം കഴിച്ച് കഴിക്കാത്ത എമിക്കാർ മൈക്കിളിനെ ഒത്തിരി കുഞ്ഞുങ്ങൾ അമ്മ എന്ന് വിളിച്ചു. എന്റെ പ്രിയമുള്ളൊരു അമ്മ എന്ന് വിളിക്കാൻ കല്യാണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അമ്മയുടെ ഹൃദയം ഉണ്ടേ മതി. എമിക്കാൾ പിന്നീട് ഒരിക്കലും തന്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയിട്ടില്ല, അവൾ കർത്താവിനോടൊപ്പമാണ് പിന്നെ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾക്കറിയാവോ എമിക്കാൾ മൈക്കിളിന്റെ 19 വർഷത്തെ അവസാനത്തെ 19 വർഷം ബെഡ് റിഡൻ ആയിരുന്നു. ഇഞ്ചുറിയിൽ അവൾ ബെഡ് റിഡൻ ആയിരുന്നു. ആ ബെഡിൽ കിടന്നുകൊണ്ട് 35 ഷി വാസ് ഓതേഡ് 35 ബുക്സ്. അത് വാച്ച്മെനിയെ പോലും സ്പർശിച്ച ബുക്കുകളായിരുന്നു. ഷി ഫിനിഷ് ദ വർക്ക് ഇൻ 31 ബട്ട് ഷി വാസ് മിനിസ്റ്ററിംഗ് അണ്ടർ ദി ലോർഡ് ടിൽ 50. നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കുന്ന, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, യെസ് വാച്ച്മാനി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന 51 ലോകം അവസാനിപ്പിച്ചു. പക്ഷേ 1972 വരെ വാച്ച്മാനി കർത്താവിനെ ശുശ്രൂഷിച്ചു.
കർത്താവിനെ ശുശ്രൂഷിച്ചു.
എന്റെയും നിങ്ങളുടെയും കോൾ നോട്ട് ടു വർക്ക് ഫോർ ദ ലോർഡ്, കർത്താവിന് നിന്നെ തന്നെ യാഗമായി അർപ്പിക്കുക. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എ മാൻ ഹൂസ് ഹാർട്സ് കനോട്ട് ബി ബ്രൈബ്ഡ് ബൈ എനി മണി. ലോകത്തിലെ ഒരു പണം കൊണ്ടും ബ്രൈബ് ചെയ്തെടുക്കാൻ കഴിയാത്ത ഹൃദയം യേശുവിനോട് തീരെഴുതി കൊടുത്ത മനുഷ്യനാ പൗലോസ്. അതുകൊണ്ടാ ഈ ഫെലിക്സ് ദ്രവ്യം കിട്ടുന്നു, ദ്രവ്യം കൊടുത്താൽ കേസ് പാളിപ്പോയനെ, ദ്രവ്യം കൊടുത്തിരുന്നെങ്കിൽ ഇവന്റെ മുകളിലുള്ള കേസ് ഇല്ലാതായി പോനെ, ഇവനെ റിലീസ് ചെയ്ത് വിടാമായിരുന്നു. പക്ഷേ അവൻ ദ്രവ്യം കിട്ടുമോ എന്ന് മോഹിച്ച് 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 ഇടയ്ക്കിടയ്ക്ക് എല്ലാം പ്രബോധനം കേൾക്കാൻ പൗലോസിനെ വിളിക്കും. പക്ഷേ ആ ബ്രൈബ് കേസിൽ പൗലോസ് വീണില്ല. കൊടുത്താൽ എന്നാ കുഴപ്പം, ഒരു 2000 രൂപ എടുത്ത് കൊടുത്താൽ ജയിലിൽ നിന്ന് മോചിതനായി. ജാമ്യത്തിനൊക്കെ ഇറക്കുന്നത് നമ്മൾ അങ്ങനെയല്ലേ, പൈസ കൊടുത്തല്ലേ. പക്ഷെ പൗലോസ് ഇറങ്ങിയില്ല. നിങ്ങൾക്കറിയോ ഫെലിക്സ് 2 വർഷം അവിടെ ഇട്ടു, ഹെരോദാവിന്റെ ഏതാണ്ട് വീടിന്റെ അകത്തെങ്ങാണ്ട് മുറുക്കി പിടിക്ക്, പേരറിയത്തില്ല, പ്രഹരപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 2 വർഷം കടന്നു. അത് കഴിഞ്ഞാണ് ഫെസ്തോസ് വരുന്നത്. ഫെസ്തോസ് വരുന്നിടം വരെ 2 വർഷം അവിടെ കടന്നു. ഫെസ്തോസിന്റെ അവിടുന്ന് പിന്നെ ഫെസ്തോസ് വന്ന ശേഷം അഗ്രിപ്പ രാജാവിനെ വിളിച്ച് ഇവനെ, ഇവൻ സീസറെ അഭയം ചൊല്ലി, ഇവനെ അങ്ങോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞ് പോയിട്ട് റോമിൽ ഇദ്ദേഹം വീണ്ടും 2 വർഷം ചെലവഴിച്ചു.
4 വർഷത്തോളം ജയിൽ വാസം, കാശ് കൊടുത്തിരുന്ന് ഇറങ്ങിപ്പോകാൻ വരും. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി തന്റെ ഹൃദയം അതുപോലെ കൊടുത്തപ്പോൾ മറ്റൊന്നിനും പ്രിയുള്ള ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാം, തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ VIP-യോട് സുവിശേഷം പറഞ്ഞത് തന്റെ കാലത്ത് ചെങ്ങല കയറിയപ്പോൾ. നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ ഒരു കവഘട്ടത്തിന്റെ പ്രയാസമുള്ളതുകൊണ്ട് പഴയ പോലെ പാട്ട് പാടാൻ പറ്റത്തില്ലെന്ന്. ചെങ്ങല കയറിയാലും നിന്റെ ആ മൂവബിലിറ്റി നഷ്ടപ്പെട്ടാലും നിന്റെ കർത്താവിനെ മിനിസ്റ്റർ ചെയ്യാമെന്ന് നീ തിരിച്ചറിയണം, തിരിച്ചറിയണം. കർത്താവിന് ഹൃദയം അങ്ങനെ പറിച്ചു കൊടുത്താൽ, അങ്ങനെ പറിച്ചു കൊടുത്താൽ, ഞാൻ അങ്ങനെ പറിച്ചു കൊടുത്താൽ, എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വരുന്ന എല്ലാ ചെങ്ങലകളിൽ നിന്നും എനിക്ക് ഒരു എമാൻസിപ്പേറ്ററെ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും. സകല ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാകുന്നൊരു സ്വാതന്ത്ര്യ പോരാളിയെ ചെങ്ങലയ്ക്കകത്തു നിന്ന് തന്നെ എനിക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും. അതുകൊണ്ടാ അന്ന് പൗലോസിന്റെ കൺവേഷനില് ദൈവം പറഞ്ഞൊരു കാര്യം, ഇവൻ അനവധി രാജാക്കന്മാരുടെ മുമ്പിൽ എന്നെ കുറിച്ച് പ്രസ്താവിക്കേണ്ടതല്ലയോ, അത് തന്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യുന്നത് ചെങ്ങല കയറിയ ശേഷമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത VIP-കളെല്ലാം വന്ന് കയറി. അവസാനം അവൻ റോമിലെത്തുമ്പോൾ അവിടെ വീട്ടുതടങ്കലിലായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. വീട്ടുതടങ്കലിൽ 2 വർഷം രാവും പകലും ദൈവവനം പറയുമ്പോൾ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു, ചെങ്ങലുണ്ടായി. നമ്മുടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പരിമിതികളും നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മകളും ഒന്നും ഈ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഒരു തടസ്സമേയല്ല. അവർ കർത്താവിനെ സ്നേഹിക്കും തോറും സ്നേഹിക്കും തോറും സ്നേഹിക്കും തോറും ഒരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. അവരുടെ വർക്ക് എവിടെയൊക്കെയോ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവരുടെ വർക്ക് സഹസ്രാധിപന്മാരാലും ശതാധിപന്മാരാലും പടയാളികളാലും റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു പോയി. പക്ഷേ അവർക്ക് കർത്താവിനോട് ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങളെ വായിച്ച് രണ്ടു വാക്ക് പെട്ടെന്ന് വായിച്ച് ഏൽപ്പിക്കാം. എബ്രായ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു ചെറിയ കടുകുമണി പോലുള്ള ഒരു പദപ്രയോഗമുണ്ട്. അത് ഈ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ അർത്ഥവത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ആ വാക്കുകൾക്കിടയിൽ ഒരു കുഞ്ഞു കടുകുമണി പോലെ കിടക്കുന്ന ഒരു വാക്കിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ക്രിസ്തീയ ജീവിതം ബലഹീനത ഇല്ലായ്മ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയല്ല, ബലഹീനത കൊണ്ടും ബലഹീനതയുടെ ആബ്സൻസ് കൊണ്ടല്ല ക്രിസ്തീയ ജീവിതം ശ്രദ്ധിക്കപ്പെടുന്നത്, മറിച്ച് ശക്തിയുടെ പ്രസൻസ് കൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ശ്രദ്ധിക്കപ്പെടുന്നത്.
യു അണ്ടർസ്റ്റാൻഡ്?
വീണ് കിടക്കുന്നില്ല എന്ന കാര്യം കൊണ്ടല്ല ക്രിസ്തീയ ജീവിതം ശ്രദ്ധിക്കപ്പെടുന്നത്, എഴുന്നേൽക്കപ്പെടുന്നു എന്ന കാര്യം കൊണ്ട് ക്രിസ്തീയ ജീവിതം മഹനീയമായി തീരുന്നത്. അപമാനിക്കപ്പെടാതിരിക്കുന്നു എന്ന കാരണം കൊണ്ടല്ല ക്രിസ്തീയ ജീവിതം മഹത്വമുള്ളതാകുന്നത്, അനേകരെ മാനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന കാരണം കൊണ്ട് മാത്രമാ ക്രിസ്തീയ ജീവിതം ഓണേഡായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതമാകുന്നത് ബലഹീനതയില്ല എന്നതുകൊണ്ടല്ല. ക്രിസ്തീയ ജീവിതമാകുന്നത് ബലഹീനതയിൽ ശക്തി പ്രാപിക്കും. പൗലോസിന്റെ ഒരു മാസ്റ്റർ പീസ് പ്രയോഗമുണ്ട്, ഞങ്ങൾ ബലഹീനരെങ്കിലും ശക്തരായി. എത്രയും അവർ ചേഞ്ച് ചെയ്യപ്പെട്ടോ, ഇവർക്ക് തിയോളജി അറിയത്തില്ലല്ലോ, ക്രിസ്തുശാസ്ത്രം അവർക്ക് അറിയത്തില്ലല്ലോ, ഡിവോഷൻ അവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ വിചാരിച്ചു ഇവരെ എല്ലാത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്താൽ അതോടെ അവർ തീർന്നു. പക്ഷെ അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞ എന്തിൽ നിന്നറിയോ, മനുഷ്യനിൽ നിന്ന്. പക്ഷെ അവരുടെ ജയിലുകളൊക്കെ ദൈവത്തിന്റെ സാങ്ച്വറികളാക്കി അവർ തീർത്തു. അങ്ങനെ ഒരാൾക്ക് മാത്രമേ എന്റെ വിശ്വാസത്തിൽ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോൾ നട്ടിച്ച് സൂര്യന്റെ പ്രകാശത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാനിത് എന്നോടുകൂടെ പ്രസംഗിക്കട്ടെ. നമുക്കെല്ലാവർക്കും പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആചു ഈ ഞാനും കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഒത്തിരി പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ അർത്ഥം ഒരു പിന്മാറ്റത്തിലാണ് എന്ന് ചിന്തിച്ചാൽ മതിയെന്ന്. ആ ബ്രദറെ പണ്ട് ഞങ്ങൾ നേപ്പാളിൽ കൂടെ ആ മല കയറി എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ന് കയറാനായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നോട് തന്നെ ഞങ്ങൾ പ്രസംഗിക്കാം, ഞങ്ങൾ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ബലഹീനത വർക്ക് മുടക്കും. നിങ്ങൾക്കറിയോ വാച്ച്മെനി തന്റെ ജയിൽ ദൈവത്തിന്റെ സാങ്ച്വറിയാക്കി തീർത്തു. എമിക്കാൾ മൈക്കിൾ തന്റെ കിടക്കയിൽ ആരോടും പിന്നെ പോയി സംസാരിക്കാനോ പ്രോഗ്രാമിനോ പോകാൻ കഴിയാത്ത എമിക്കാൾ മൈക്കിൾ കർത്താവിനെ ശുശ്രൂഷിച്ചപ്പോൾ ഏറ്റവും മനോഹരമായത് പുറത്തു വന്നു. 3, ജോൺ ബെനിയൻ 12 വർഷം ജയിലിൽ കിടക്കുമ്പോഴാണ് എന്തെഴുതിയത്? വേദോത്സവത്തിന് ശേഷം ഏറ്റവും കൂടുതൽ എഡിഷൻ ഉള്ള ബുക്കായ പിൽഗ്രിം പ്രോഗ്രസ് പരദേശ മോഷ യാത്ര എഴുതിയത്. വേല ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ശിവാസ് മിനിസ്റ്ററിംഗ് കണ്ടതിലോ കർത്താവിനെ ശുശ്രൂഷിച്ചു. പൗലോസ് പറയുന്നുണ്ട് ഞാൻ ഒത്തിരി യാത്ര ചെയ്തു. പക്ഷെ ഇപ്പൊ യാത്രയെല്ലാം ആരുടെ കീഴില? പടയാളികളുടെ കീഴില്. റെസ്ട്രിക്റ്റഡ് ബട്ട് ജീവിതത്തിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വന്നു. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. 2 കൊരിന്ത്യർ അതിന്റെ 2 അധ്യായം 15-ാമത്തെ വാക്യം.
രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു.
ശ്രദ്ധിച്ചെന്ന് ആ വാക്യത്തിലേക്ക് 1 മിനിറ്റ് ഒന്ന് നിൽക്കുക. ഞാൻ പൗലൂസിൽ സമ്മേളിക്കപ്പെട്ട ഈ 2 കാര്യങ്ങളുടെ ഡീപ്പായ കാര്യങ്ങളിലേക്ക് ഒത്തിരി പൗലൂസിന്റെ അനുഭവം വെച്ച് പറയണം, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഒരു മെസ്സേജായിട്ട് അങ്ങ് പോവാം. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ. അടുത്ത വാക്യം വളരെ പ്രത്യേകമായ ഒരു വാക്യമാണ്, ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. ഞങ്ങൾ ദൈവത്തിന് അണ്ട് ഗോഡ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല മനുഷ്യർക്ക് വേണ്ടി, ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാകുമ്പോൾ അതിന്റെ ബെനഫിറ്റ് വർക്കായിട്ട് പുറത്തു വരുന്ന പോലും സോറേ, അല്ലെങ്കിൽ മടുത്തു പോകും. പറയുള്ളവരെ, വേല ചെയ്തവരെല്ലാം മടുത്തു പോയി ഒരു പോർക്കളത്തിൽ. എന്തുകൊണ്ട് അച്ചാർ മുന്നോട്ട് പോകുന്നറിയാവോ? അവർ വി ആർ അണ്ട് ഗോഡ് എസ് ഈശ്വർ ദൈവത്തെ പ്രവചിക്കുന്നെങ്കിൽ കർത്താവിനെന്ന പോലെ, സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിനെന്ന പോലെ, പാടുന്നെങ്കിൽ കർത്താവിനെന്ന പോലെ, അണ്ട് ഗോഡ്. ഇതിന്റെ അകത്ത് ചലഞ്ച് പൗലൂസ് എടുത്ത ഒരു വലിയ റിസ്ക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൗലൂസ് പറയുന്നത് ശ്രദ്ധിച്ചോ, ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, സ്വർഗീയ പിതാവ് ഞങ്ങളെ എല്ലാ ദിവസവും സ്മെല്ല് ചെയ്യുമ്പോൾ ഞങ്ങളിൽ എന്തുണ്ട്? ക്രിസ്തുവിനെ മണക്കുന്നുണ്ട്. ഇതൊരു അങ്ങ് കയറി ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തമാണ്, ചെറിയ ഉത്തരവാദിത്തം. കാരണം അറിയോ, പുത്രന്റെ മണം നന്നായിട്ട് അറിയാവുന്ന ആർക്കാ? പിതാവിന്. കളിപ്പിച്ചൊന്നും നടക്കത്തില്ല. എന്നിൽ യേശുവിന്റെ വാസന ഉണ്ടെന്ന് അറിയാൻ ഞാൻ ഇത്തിരി ഈണത്തിൽ പാടിയോ നല്ല കസർത്തായിട്ട് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്മെല്ല് വരും. ബ്രദറും നല്ല യേശു. പക്ഷെ പിതാവ് മണത്താൽ പുത്രനെ ശരിക്കും പിതാവിന് മാത്രമേ മണക്കാൻ പറ്റത്തുള്ളൂ. പൗലോസ് ഒരു ചലഞ്ച് കൊണ്ടുവരിക, എല്ലാ ദിവസവും പിതാവ് ഞങ്ങളെ മണത്താൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ഞങ്ങൾ ആർക്ക്? എഫസോസുകാർക്കല്ല, ദൈവത്തിന്. എനിക്കത് ഭയങ്കര ചലഞ്ചായിരുന്നു. യേശുവിനെ എന്നിൽ എന്റെ പിതാവ് എല്ലാ ദിവസവും സ്മെല്ല് ചെയ്യുക, മിനിസ്റ്ററിംഗ്. ആ മിനിസ്റ്ററിങ്ങിന്റെ അകത്ത് നിന്നാണ് എഫസോസിൽ സഭയുണ്ടായത്, കൊരിന്തിൽ സഭയുണ്ടായത്. എന്റെ പൊന്നു പ്രിയുള്ളവരെ, മുമ്പേ ഞാൻ പറഞ്ഞ ദേവദാസന്റെ കാര്യം പറഞ്ഞില്ലേ, വിശ്വാസികളാൽ നിരാശപ്പെട്ട ഉദയം കൂടിയ ഈ കൊരിന്തുകാരെ കുറിച്ച് നിങ്ങൾ സമയമെടുത്ത് വായിച്ചാൽ, കൊരിന്തിന്റെ ഹിസ്റ്ററി വായിച്ചാൽ, ഇതുപോലെ കൊള്ളരുതാത്തൊരു സ്ഥലത്ത് അദ്ദേഹം മൃഗയുദ്ധം, അത് എഫസോസല്ല ചെയ്തേ, പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട്, ശരീരം കൊണ്ടും കഷ്ടപ്പെട്ട് 5 പ്രാവശ്യം യഹൂദന്മാർക്ക്, യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് 39, പിന്നെ അല്ലാതെ കോലടി എല്ലാം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കിരാതന്മാരായ, നന്ദിയില്ലാത്തവരായ കൊരിന്ത് സഭക്കാർക്ക് വേണ്ടി തന്റെ ജീവനെ ആര് കൊടുത്തു? പൗലോസ് കൊടുത്തു. എന്നിട്ടും പുള്ളിയുടെ വിശുദ്ധി സംബന്ധിച്ചും പുള്ളിയുടെ അപ്പോസ്തലത്തെ സംബന്ധിച്ചും പുള്ളിയുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ചും ഒക്കെ അവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരിന്തരം എഴുതുമ്പോൾ പൗലോസ് ഒരു കാര്യം എഴുതുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കുള്ളതിനെ അല്ല നിങ്ങളെ തന്നെ വാഞ്ചിക്കുന്നു. നിങ്ങളെന്ന് പൗലോസിനോട് ചോദിക്കണം, പൗലോസെ, ഈ കൊള്ളരുതാത്തന്മാരെ, ഈ ഇത്രയും ശുശ്രൂഷിച്ച ശേഷം നിനക്കെതിരെ പാരവണത് ഈ കൊരിന്തുകാരെ നീ എന്തിനു ഇത്രയും സ്നേഹിക്കുന്നു? പോലീസിന് ഒറ്റ മറുപടി ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെന്നറിയാവോ? ഞാൻ എന്റെ കർത്താവിന്റെ സ്നേഹത്തെ അല്പമായി കണ്ടുപോയി, അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും അവർക്കുള്ളതിനെയല്ല അവരെ തന്നെ സ്നേഹിക്കുന്നു. ഫ്രേസറോ, തന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും നിൽക്കാനില്ല. ഒന്നാം പ്രതിവാദം, രണ്ടാം പ്രതിവാദം, രണ്ട് പ്രതിവാദം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ലൊരു ശതമാനം വേദശാസ്ത്രം പറയുന്നു, റോമാലങ്ങനെ 28 കൊണ്ട് പൗലോസ് അവസാനിച്ചില്ല. റോമാനഗരം 64 കത്തുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നടന്ന ചില ഡെവലപ്മെന്റ്സിൽ പൗലോസിനും റോമിൽ നിന്ന് പുറത്തു പോകാൻ അവസരമുണ്ടായി. ആ പോക്കിൽ പൗലോസ് ഗ്രീസ്, സ്പെയിന്, തെസലോനിക്ക ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചെന്നു. എന്നാൽ പിന്നീട് വന്ന ഭരണാധികാരികൾ ഇവിടെ വിചാരണ തടവുകാരനായി കിടന്ന പൗലോസിനെ വിട്ടയച്ചതിന്റെ പേരിൽ അവനെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തപ്പോൾ ധൃതി വെച്ച് തിരിച്ചു വന്നുകൊണ്ടാ പുള്ളിക്ക് തൊകലും മറ്റേ ചുരുളും പുതപ്പും ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റാഞ്ഞത് എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നത് കേൾക്കാൻ രസമുണ്ടെങ്കിലും സത്യമാണോ നമുക്കറിയത്തില്ല. ധൃതി വെച്ച് തിരിച്ചു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും തുണനിന്നില്ല എന്ന് പറഞ്ഞാൽ, ഒന്നാം പ്രതിവാദത്തിൽ തുണനില്ല എന്ന് പറഞ്ഞാൽ താൻ റോമിൽ ഒന്നാമത്തെ പ്രതിവാദത്തിൽ വിചാരണ നേരിടുമ്പോൾ ആരും തുണനിന്നില്ല, അത് കഴിഞ്ഞൊരു രണ്ടാം പ്രതിവാദം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ രണ്ടാം പ്രതിവാദത്തിന് മുമ്പ് തനിക്കൊരു യാത്രയും കൂടെ ഉണ്ടായിരുന്നു, അതാണ് 5 മിഷണറി യാത്ര എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇത് നമ്മുടെ വിഷയമല്ല. പക്ഷേ പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് ഈ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്ത് പോകുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ കിടക്കുന്ന എന്നാണെന്നറിയോ? ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസം. ഞാനിത് പൗലോസിൽ നിന്ന് പഠിച്ചതാണ്. ഹി വാസ് മിനിസ്റ്ററിംഗ് ആൻഡ് ദ വർക്ക് പ്രൊസീഡ് ഫ്രം ഹിസ് മിനിസ്റ്ററി. ഇച്ചിരി കഷ്ടമാണ് അല്ലെ? എല്ലാ ദിവസവും പിതാവേ ഞങ്ങളിൽ യേശുവിനെ മണക്കണം. ഒരു വാക്യം കൂടെ വായിച്ച ശേഷം അവസാനിക്കുക. നമ്മുടെ യേശു അവൻ എന്താ ചെയ്തത്? വർക്കാണോ ചെയ്തത്? മിനിസ്റ്ററിംഗ് ആണോ ചെയ്തത്? എഫേസ്യ ലേഖനത്തിന്റെ 5 രണ്ടാമത്തെ വാക്യം കൂടെ ഒന്ന് വായി.
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിക്കും.
അടുത്ത വാക്യം,
ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസന.
ദൈവത്തിന് സൗരഭ്യവാസന, പക്ഷെ പ്രയോജനം എന്താ? നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് ആർക്കർപ്പിച്ച്? യേശു ആർക്കർപ്പിച്ച് വഴിപാട് യാഗവും? ആർക്കർപ്പിച്ച്? ദൈവത്തിന്. പിതാവിന് വഴിപാട് യാഗവും അർപ്പിച്ചപ്പോൾ അത് ആർക്കൂടെ ആയി? വേലയായി, അത് നമുക്കായി. യേശു ഇത് അർപ്പിക്കുമ്പോൾ യേശുവിന്റെ മുമ്പിൽ ആരേ ഉള്ളൂ? പിതാവ്. അവൻ പിതാവിന് അർപ്പിച്ചു. വൈൽ ഹി വാസ് മിനിസ്റ്ററിംഗ് ടു ഹിസ് ഫാദർ, ദ ബെനിഫിറ്റ് ഹാസ് കം ഔട്ട്. നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എന്ന കാര്യം വന്നത് പിതാവിന് വേണ്ടി അർപ്പിച്ചു എന്ന കാര്യത്തിൽ നിന്നാണ്. യു അണ്ടർസ്റ്റാൻഡ്? ദൈവത്തിന് ക്രിസ്തുവിൽ സൗരഭ്യവാസന എന്നതുകൊണ്ടാ എഫസോസുകാർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായത്.
ക്രിസ്തു പിതാവിന് സൗരഭ്യവാസനയായി തീർന്നപ്പോൾ നമുക്കെന്തായി? ക്രിസ്തുവിൽ വീണ്ടെടുപ്പായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ജോൺ ബെനിയൻ, ഒരു എമി കാർ മൈക്കൽ, ഒരു വാച്ച്മേനി, ഒരു ഹഡ്സൺ ടെയ്ലർ, ഇവരൊരു ഒരു കാലഘട്ടം ഉണ്ടാക്കും, അവസാനിച്ചു. നമ്മുടെ ഈ തലമുറയിൽ
നമ്മുടെ ഈ സഭയിൽ, ഈ ശുശ്രൂഷകന്മാരുടെ നടുവിൽ, ഈ തിരുവചനങ്ങൾ ക്രമാനുഗതമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ അവസാനം ഓർക്കേണ്ടവണ്ണം ജീവിതത്തിന്റെ അവസാനത്തിൽ നട്ടുച്ച സൂര്യനോടുകൂടി ഏറ്റവും കർത്താവിനോടുള്ള പാരമ്യത്തിൽ ചങ്ങലയോടെയാണേലും രോഗത്തോടെയാണേലും എഴുന്നേറ്റ് പോയി ഒരാളുടെ ശുശ്രൂഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും കർത്താവിനോടുള്ള മിനിസ്ട്രിങ്ങിന്റെ പേരിൽ ജീവിതത്തിന്റെ അവസാനത്തിൽ ഇതുപോലെ മരിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പടയാളികളുടെ ഒരു ആയുധത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. പണ്ടുകാലത്ത് ഉയർന്നു പറക്കുന്ന യുദ്ധവിമാനത്തിൽ ഉപയോഗിച്ചിരുന്ന കട്ടിയുള്ള കറുത്ത കണ്ണാടി, അതാണ് പിന്നീട് റീബാൻകാര് സാധാരണ മനുഷ്യന്റെ കോസ്മെറ്റിക് ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ ആൾക്കാരൊക്കെ വെച്ച് നടക്കുന്ന കണ്ണാടിയായിട്ട് മാറിയത്. അന്നതൊരു വാർ വെപ്പണായിരുന്നു, ഇന്നതൊരു സിവിലിയൻ കോസ്മെറ്റിക് ഐറ്റമായി മാറി. ഞാൻ തിരിച്ചൊന്ന് ചിന്തിക്കാൻ തുടങ്ങി, നാം ആരാ? കർത്താവിന്റെ ആരാ? പടയാളികളാ. നിങ്ങളൊരു സിവിലിയന്റെ ഫ്യൂണറൽ സർവീസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ ഒരു മനുഷ്യൻ, നമ്മൾ സിവിലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ, എന്താ സമയമാരോഗത്തിൽ വാടിയ ശേഷം അതിന്റെ മുകളിൽ വാടുന്ന റീത്തൊക്കെ വെച്ച് നമ്മളെ കൊണ്ടൊരു കുഴിയിലിടും. ഒരു പട്ടാളക്കാരൻ രക്തസാക്ഷിയായി മരിക്കുന്ന ആളുടെ ഫ്യൂണറൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പട്ടാളക്കാര് എന്ത് ഊതും? ഭൂഗിൽ അവർ മുകളിലേക്ക് ശക്തിയോടെ ഊതും. അതിനുശേഷം എത്ര വട്ടമാണെന്ന് എനിക്കറിയത്തില്ല, പട്ടാളത്തിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം, മുകളിലോട്ട് 6 റൗണ്ടെങ്കിലും വെടിവെക്കും. അതിനുശേഷം ഇന്ത്യയുടെ ദേശീയ പതാക പുതപ്പിക്കും. അത് കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അല്ലെ? രക്തസാക്ഷിയെ മരിച്ചവന്റെ കുടുംബത്തിന്റെ കാര്യമല്ല, നമ്മുടെ കാര്യം പറയും. ഒരു സാധാരണ സിവിലിയന്റെ മരണം ഒരു സാധാരണ മരണമാകുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ മരണത്തിൽ ദേശീയ പതാക പുതപ്പിക്കുന്നു, അവനെ സല്യൂട്ട് ചെയ്യുന്നു, തോക്ക് മുകളിലേക്ക് വെച്ച് വെടിവെക്കുന്നു, ബൂഗിൾ ഊതി അവരെ ആദരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന ഈ സഭയ്ക്ക് ഒരു സിവിലിയനായി മരിക്കാൻ അനുവാദമില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു പിക്നിക്കായിട്ട് തീരുന്നില്ല, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു റേസ്, റണ്ണിംഗ് റേസ് ആയിട്ട് അവസാനിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒളിമ്പിക്സൊക്കെ വരുന്നുണ്ട്. ഈ ഓടുന്നവരെല്ലാം അവസാനത്തെ 10 മീറ്ററിലെ ചങ്ക് ഒന്ന് മുമ്പോട്ട് വെച്ചിട്ട് ആഞ്ഞൊരു കുതിപ്പുണ്ട് ലാസ്റ്റ് ടേക്കോലോട്ട് മുട്ടാൻ. അവസാനം വരുമ്പം ഇങ്ങോട്ടല്ല വളയുന്നത്, അവസാനം വരുമ്പോ അങ്ങോട്ടാണ് അവർ പിടിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ക്രിസ്ത്യ ജീവിതത്തിലെ ഓട്ടം മാത്രം 50 മീറ്റർ അകത്തോട്ട് പോരുക. ഞാൻ ആദ്യത്തെ 50 മീറ്റർ നന്നായിട്ട് ഓടിയല്ലോ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പിടിക്കുകയല്ലേ, 5000 മീറ്റർ ഓടിയാലും 10000 മീറ്റർ ഓടില്ല, അവസാനത്തെ 50 മീറ്ററിന് വേണ്ടി ഒരു കുതിപ്പ് വെച്ചിട്ടുണ്ട്. അതിലാണ് അവൻ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പെടുന്നത്. എന്റെ അവസാനത്തെ കുതിപ്പിലാ സകല മനുഷ്യനും നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ കാര്യം ചിന്തിക്കുക, യേശുവിനെ അവിടെ ജനിച്ചതും കാണാൻ വന്നതൊന്നും അല്ല ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അവൻ മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് തേജോരൂപിയായിരിക്കുന്നു. അതാ ഇന്നത്തെ പ്രസംഗ വിഷയം നമ്മുടെ. ഹല്ലേലൂയ. യെസ്, അന്ന് ഇന്നത്തെ ലോകം പട്ടാളത്തിന്റെ ആയുധം സിവിലിയൻ ആയുധമാക്കി. പക്ഷെ യോവേൽ പ്രവചനത്തിൽ ദൈവത്തിന്റെ ഒരു അരുളപ്പാടുണ്ട്, നിന്റെ സിവിലിയൻ ആയുധത്തെ പട്ടാള ആയുധമാക്കി മാറ്റിയെടുക്കും. ഹല്ലേലൂയ. എന്താ വാക്യം? നിങ്ങളുടെ ആ വാക്യം ഏതാന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു, അതുകൂടെ വായിച്ച് നമുക്ക് അവസാനം. യോവേൽ 3. ആർക്കെങ്കിലും വാക്യം കിട്ടിയെങ്കിൽ എടുക്ക. 3:10. ശരി, നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും. യെസ്, സിവിലിയൻ ആയുധം വാർ വെപ്പണാകണമെന്നാ പറയുന്നത്. നമ്മൾ തോക്ക് പേന ആക്കി വെച്ചിരിക്കുക, വാള് നമ്മൾ സ്പൂണാക്കിയിട്ടിരിക്കുക. പക്ഷെ ഇവിടെ അവരോട് പറയാം, നിനക്കൊരു യുദ്ധമുണ്ട്, ദൈവത്തിന്റെ പട്ടാളമേ, ദൈവത്തിന്റെ സോൾജിയറെ, പടചേർത്തവരെ പ്രസാദിപ്പിക്കാൻ ഇതിലേക്ക് വന്ന റോയൽ ലൈനിൽ നിൽക്കുന്ന ദൈവവേദനെ, ദൈവത്തിന്റെ ആഹ്വാന, നിന്റെ കൊഴുക്കളെ എന്താ എന്താക്കണം? വാക്കത്തികളായും, നിന്റെ കൊഴുക്കളെ വാളുകളായും, വാക്കത്തികളെ കുന്തങ്ങളായും. ദിസ് ഈസ് ദ കോൾ, ദിസ് ഈസ് ദ ചലഞ്ച്. ലോകം ഈ വാർ വെപ്പൺസിനെ കോസ്മെറ്റിക് ഐറ്റമാക്കുമ്പോൾ നാം എന്താ ചെയ്യുന്നറിയോ? ഇന്നലെ വരെ നമുക്കൊരു സിവിലിയൻ ആയുധമായിരുന്നതിനെ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ഒരു വാർ വെപ്പണാക്കി മാറ്റുക. അത് ഞാൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാന്ന് പറയാം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥനയാകുന്ന ആയുധം സിവിലിയൻ ആയുധമായിട്ട് ഉപയോഗിച്ചവൻ ഇന്ന് ആ പ്രാർത്ഥനയാകുന്ന ആയുധം ആത്മീയ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക. പണ്ട് വീട് വെക്കാൻ വേണ്ടി അരമണിക്കൂർ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാകുന്ന സിവിലിയൻ ആയുധം ഇന്ന് അനേകർ കർത്താവിനെ അറിയേണ്ടതിന് വേണ്ടിയും ദൈവസഭയുടെ ഉന്നമനത്തിന് വേണ്ടി അതേ ആയുധത്തെ നീ എന്ത് ചെയ്യുക? അടിച്ചു പരത്തി നിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടല്ല, കർത്താവിന്റെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം പ്രോസ്പെരിറ്റിക്കാര് മറ്റേ വാർവെപ്പണെല്ലാം സിവിലിയൻ ആക്കിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥന നിനക്ക് സൗകര്യം വർദ്ധിപ്പിക്കാനായിട്ട്. നമ്മളോ എന്തിനാ വിളിക്കപ്പെട്ടെ? നമ്മുടെ കാര്യം നടന്നില്ലെങ്കിലും ഇതൊരു ആയുധമായി തീരണം. എന്തിനാ പട്ടാളം?
ഈ വിളിക്ക് മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കണം പ്രിയമുള്ളവരെ,
കൊടുക്കണം.
പൗലോസിന്റെ ജീവിതത്തിൽ രണ്ടാഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന്, തിമോത്തിയോസിനെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
റോമി കിടക്കുന്നു, ജയിലിൽ കിടക്കുന്നു.
തന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു മനുഷ്യനായിരുന്നു തിമോത്തിയോസ്. രണ്ട്, വരുമ്പോൾ ചുരുളും പുതപ്പും കൊണ്ടുവന്നു. രണ്ടാമത്തെ ആഗ്രഹം ഒരു പ്രധാന ആഗ്രഹമൊന്നും അല്ല പൗലോസിന്റെ ജീവിതം വെച്ച് നോക്കി, പക്ഷെ അന്നേരത്തെ നീടില്ല അത് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിലൊരു ചിന്ത വന്നെന്നറിയും, പൗലോസിനെ റോമിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രത്യേക സ്ഥലത്താണ് സ്ഥല ഛേദന ചെയ്തെന്ന് പറയും. പൗലോസ് തിമോത്തിയോസിനെ കണ്ടോ എന്ന് എനിക്കറിയില്ല. പൗലോസും തിമോത്തിയോസും അവന്റെ മരണത്തിന് മുമ്പ് കണ്ടുമുട്ടിയോന്നറിയില്ല. പൗലോസിന്റെ മരണത്തിന് മുമ്പ് പുതപ്പും ചുരുളും അവന്റെ കയ്യിലെത്തിയോന്നറിയില്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ യേശുക്രിസ്തു പിതാവിന്റെ വലത്തഭാഗത്ത് നിന്നതുപോലെ പൗലോസിന്റെ തല ഛേദിക്കപ്പെടുമ്പോൾ പിതാവിന്റെ വലത്തഭാഗത്ത് ക്രിസ്തു നിന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടറിയാം, പൗലോസിന്റെ എക്കാലത്തെ വലിയൊരു അഭിലാഷം ആ തലഛേദനത്തിലൂടെ സംഭവിച്ചു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് അത്യുത്തമം എന്ന ഏറ്റവും വലിയ സ്വപ്നം അതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ സഭയെ നോക്കി പറയട്ടെ, നിന്റെ 100,000 സ്വപ്നം നിറവേറിയില്ലെങ്കിലും ഈ സ്വപ്നം നിറവേറും. ഈ സ്വപ്നം നിറവേറും, ക്രിസ്തുവിനോടുകൂടെ എന്നും വസിക്കണമെന്ന സ്വപ്നം ആരെങ്കിലും വെടിവെച്ചിട്ടോ ആരെങ്കിലും കഴുത്തു വെട്ടിയോ ഈ സ്വപ്നം സഫലമാകും. ഹല്ലേലൂയ. അവർക്ക് ലോകത്തിൽ നിന്നും വാച്ചുമനിയെ മാറ്റി നിർത്താൻ കഴിഞ്ഞു, പക്ഷെ അവർക്ക് ദൈവത്തിന്റെ സാങ്ച്വറിയിൽ നിന്നും വാച്ചുമനിയെ മാറ്റാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ദേ നെവർ എവർ വർക്ക് ഫോർ ഗോഡ്, ദേ ഓൾ ഓഫേർഡ് ദംസെൽഫ്സ് അൺടു ഗോഡ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്